وعلى آله وصحبه ومن والاه. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، وإنما توفون أجوركم يوم القيامة، فمن زحزح عن النار وادخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. ബഹുമാനികളെ, വിശുദ്ധ മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. ഈ വിശുദ്ധ ഭൂമിയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് ആദരിച്ച് അതിന്റെ പവിത്രതയെ കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ നമ്മെ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചൊക്കെ നമസ്കാരവും അതാതിന്റെ സമയത്ത് തന്നെ ജമാഅത്തോട് കൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുന്ന മുസ്ലിങ്ങളിൽ നമ്മെ അള്ളാഹു കൊടുത്തട്ടെ. അത് ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന കനേജ്മാരെ മുസ്ലിങ്ങളാകുന്ന അമുസ്ലിങ്ങളിൽ നാം ആരെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഭാവിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ വിശുദ്ധ ഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം റബ്ബുൽ നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നീണ്ട മാസങ്ങൾ അല്ല, ചിലപ്പോൾ വർഷത്തിനു മുമ്പായിട്ട്, ഒരു വർഷത്തിനു മുമ്പായി ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവും ഏകദേശം ഒന്നേകാൽ വർഷം മുമ്പ് നാം ആരംഭിച്ചു വെച്ച വിഷയമാകുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിസ്റ്ററി, അവരുടെ ജീവിത ചരിത്രം, സീറത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയം നാം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് ധാരാളം ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. ഒന്നല്ല രണ്ട് റബീഉൽ അവ്വൽ മാസം വിട്ടുകടന്നാലും ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകൾ നബി തിരുമേനിയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ സ്തുതികീർത്തനങ്ങളോ അവരുടെ ഹിസ്റ്ററികളോ ഹിസ്റ്ററിയുടെ എല്ലാ ഭാഗങ്ങളോ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല എന്ന് നാം ഇവിടെ മുമ്പ് തന്നെ പലപ്പോഴും പറഞ്ഞ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. ഈ നബി ഹിസ്റ്ററി പഠിച്ചുകൊണ്ടുള്ളതായ നമ്മുടെ ഈ യാത്രയിൽ ഒരു ചെറിയ വിശ്രമം എന്നോണം ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ സ്ഥിരം നടത്താറുള്ള വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നതായിരിക്കും. അത് നിങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ പ്രഭാഷണവും ഉപദേശവും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശബ്ദത്തെ കേൾക്കുന്ന പലരുമുണ്ടെന്ന് നമുക്കറിയാം. അവർക്കും ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പുതിയ വിഷയത്തിലേക്ക് നീങ്ങുന്നത്. അഥവാ കേരളത്തിൽ നിന്നിട്ട് വന്ന ഏതാനും ചില ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. നമുക്കെല്ലാവർക്കും അറിയൽ നിർബന്ധമായ കാര്യവുമാണ്. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരം മെമ്പർമാരായിട്ട് വർഷങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്ന മഹാത്മാക്കളായ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കേട്ട് പരിചയമുള്ള വിഷയമാണെങ്കിൽ എൽമിന്റെ മജ്ലിസല്ലെ മുസിഞ്ഞിരുന്ന് കേട്ടുകൊള്ളുക. അത് ഒരുപക്ഷെ നമുക്ക് ഉപകരിക്കുന്നതാണ് ഭാവി. ബഹുമാനികളെ, നമുക്കെല്ലാവർക്കും അറിയാം എന്റെ മുൻ പ്രാസംഗികൻ ഉണർത്തിയതായ ലോകത്തോട് മനുഷ്യൻ വിടവാങ്ങുന്ന അവസാനത്തെ യാത്രയാകുന്ന ആ ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ കാൽവെപ്പെന്ന് നാം വിശേഷിപ്പിക്കാറുള്ളതായ മരണം. പലരും പലപ്പോഴും ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക്, സത്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് സൽക്കർമ്മത്തിലേക്ക് പലരെയും ക്ഷണിക്കുമ്പോൾ പറയാറുള്ള വാക്കാണ് ഇല്ല, ആയിട്ടില്ല, ഇനിയും ശേഷിക്കുന്നുണ്ട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്ന്. യഥാർത്ഥത്തിൽ അത് വമ്പിച്ച തെറ്റാണ് അങ്ങനെയുള്ള ചിന്താഗതി ഒരു മുസ്ലിമിൽ നിന്നിട്ട് ഉടലെടുക്കുക എന്നത്. കാരണം നാം ഇവിടെ പലപ്പോഴും പറഞ്ഞു കേട്ട് പരിചയമുള്ളതാണ്, ഒരു മുസ്ലിം അവന്റെ നിഘണ്ടുവിൽ നിന്ന് താമോസിൽ നിന്നിട്ട് മായിച്ചു കളയേണ്ടതായ വേർഡാണ് പിന്നെ എന്ന വേർഡ്. പിന്നെയാവാമെന്ന് പറയുന്ന വാക്ക് നാം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം പിന്നെ എന്നത് നമ്മുടെ അധീനത്തിൽ പെടാത്തതായ ടൈമാണ്, സമയമാണ്, സന്ദർഭമാണ്. നമ്മുടെ അധീനത്തിലുള്ളത് നാം ഇപ്പോൾ ജീവിക്കുന്ന നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, അത് മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ മിടുക്കിലുള്ളതല്ല, കഴിഞ്ഞുപോയതും നമ്മുടെ അവകാശത്തിൽപ്പെട്ടതുമല്ല. നമ്മുടെ അവകാശത്തിൽപ്പെടാത്തതും നമ്മുടെ കീഴിലില്ലാത്തതുമായതായ ഒരു ടൈമിലേക്ക് നാം നീട്ടിവെക്കുക എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തത്തെ എന്നുള്ളത് തെറ്റാണ്, ബുദ്ധിയുള്ളവർ ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഉള്ള ഇഖാഇലേക്ക് അഥവാ മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പോടുകൂടി ജീവിക്കേണ്ടവരാണ്. ഇവിടെ മനുഷ്യൻ മരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. മരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത, വിശ്വാസമില്ലാത്തവർ ആരും തന്നെ ഇല്ല. സംശയമുള്ളതൊക്കെ മരിച്ച് വീണ്ടും ജീവിക്കുമോ ഇല്ലേ എന്നിടത്താണ് അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് സംശയമുള്ളത്. പക്ഷെ മരിക്കുമെന്നതിൽ അവർക്കും സംശയമില്ല, നിരീശ്വരവാദികൾക്കും സംശയമില്ല, നിർമ്മതവാദികൾക്കും സംശയമില്ല, ഏത് ഇസത്തിന്റെ ഉടമകൾക്കും മരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലയും അത് തന്നെയാണ് തീർത്ത് പറഞ്ഞത്, നിങ്ങൾ മരിക്കും എന്നതല്ല പ്രശ്നം. പിന്നെയോ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫ്ഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹിഹ അനിൽ നാരി വഉദ്ഖില ജന്നത ഫഖദ് ഫാസ് وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت മനുഷ്യൻ എന്ന പേര്, നഫ്സ് എന്ന പേര് വെക്കാൻ പറ്റുന്ന എന്തെല്ലാം ഇവിടെ ഉണ്ടോ അതെല്ലാം മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ ഇവിടെ സുപ്രീംകോർട്ട് എന്ന പേരിൽ നാം വിശേഷിപ്പിക്കാറുള്ളതായ അള്ളാഹുവിന്റെ മഹ്ഷറ വംശതയാകുന്ന ആ ഖിയാമത്ത് നാള് ഹാജരാവാൻ പോകുന്നുണ്ട്. ആ ദിവസത്തിൽ നാം ചെയ്തതായ നന്മ തിന്മ എല്ലാം ഒരു നിലക്കുള്ളതായ ചേഞ്ചിങ് ഇല്ലാത്ത രൂപത്തിൽ, യാതൊരു നിലക്കുള്ള വ്യത്യാസമില്ലാത്ത കൂടുതലോ ഇല്ലാത്ത രൂപത്തിൽ അവിടെ നമുക്ക് പ്രതിഫലമോ പ്രതികാരമോ ലഭിക്കാൻ പോകുന്നുണ്ട്. ആരെങ്കിലും ആ ദിവസത്തിൽ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിച്ചെങ്കിൽ അവരാണ് വിജയികൾ. അപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ള മാർഗം എന്താണ്? സ്വർഗത്തിൽ കടക്കാൻ സാധിച്ചു എന്ന ആ രംഗത്തിലേക്ക്, ആ മാർഗത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്നല്ലാതെ മരിക്കും എന്നതിൽ അല്ല പേടിക്കാനുള്ളത്. പിന്നെയോ മരിച്ച ശേഷം ഏത് വീട്ടിലേക്കാണ് നമുക്ക് ചെല്ലാൻ സാധിക്കുക എന്ന കാര്യമാണ് പേടിയുള്ളതായ കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വാണിംഗ് നൽകിയതാണ്. الموت باب وكل الناس داخله يا ليت شعري بعد الموت ما الدار الدار دار نعيم من إن عملت بما يرضي الإله وإن خالفت فالنار هما محلان ما للمرء غيرهما فاختر لنفسك أي الدار تختار ما للأناس سوى الفردوس منزلة وإن هفوا هفوة فالرب غفار الموت باب മരണം എന്ന് പറയുന്ന വാതിൽ എല്ലാവരും കടക്കാനുള്ളതാണ്. പക്ഷേ മരണശേഷം ഏത് വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നേ എന്ന് സലഫു സാലിഹീങ്ങൾ പാടാറുള്ളതും പാടിയതും ഇതേ ആയത്തിന്റെ, നാം കേട്ടതായ ആയത്തിന്റെ ഉള്ളടക്കം ഗൗരവത്തോടു കൂടി ഗൗനിച്ചത് കൊണ്ട് തന്നെയാണ്. അനുഗ്രഹത്തിന്റെയും സുഖലോലുപനായിട്ട് ജീവിക്കാനുള്ളതായ വീടായിരിക്കും അവിടെ നമുക്ക് ലഭിക്കുക അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ജീവിച്ചാൽ. വിനോദാഭാസങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഞാൻ ഇവിടെ മനുഷ്യനാണ്, ബുദ്ധിജീവിയാണ്, ഞാൻ നാൽക്കാലി മൃഗത്തിന്റെ ജീവിതം ജീവിക്കേണ്ടവനല്ല, ഞാൻ പ്രശ്ന മനുഷ്യനായിട്ട് ജീവിക്കേണ്ടവനാണ്, ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ജീവിക്കേണ്ടവനാണ്, ഞാൻ ഇവിടെ വിധി ഉണ്ടാക്കാൻ വേണ്ടി വന്നവനല്ല, സമ്പാദിക്കാൻ വേണ്ടി വന്നവനല്ല, തിന്നാൻ വേണ്ടി വന്നവനല്ല, സമ്പർക്കം പുലർത്താൻ വേണ്ടി വന്നവനല്ല, ഉറങ്ങാൻ വേണ്ടി വന്നവനല്ല, വിശ്രമിക്കാൻ വേണ്ടി വന്നവനല്ല, ഇതെല്ലാം നാൽക്കാലി മൃഗങ്ങൾ ചെയ്യാറുള്ള ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി ഞാൻ ബുദ്ധിജീവിയായിരിക്കവേ അതിനേക്കാളും ഉയർന്നതായ സ്റ്റാൻഡേർഡിലുള്ളവർ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരിക്കേണ്ടതാണ്. അതെന്ത്? ബുദ്ധിജീവി ചെയ്യേണ്ടതായ ഡ്യൂട്ടി അതെന്താണ്? എന്നേക്കും ജീവിക്കാനുള്ളതായ കാലകാലം കോടാന കോടി അച്ഛമില്ലാത്ത കാലഘട്ടം ജീവിക്കാനുള്ളതായ ഒരു ലോകം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനും നിങ്ങളും മുസ്ലിങ്ങൾ. അതുകൊണ്ട് മുസ്ലിങ്ങളാകുന്ന അള്ളാഹുവിനെ വിശ്വസിച്ച പരലോകത്തിൽ വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആ എന്നെന്നും ജീവിക്കുവാനുള്ളതായ ലോകത്തിലേക്ക് അവിടെ നമുക്ക് സുഖലോലുവരായിട്ട് രമ്യഹർമ്യങ്ങളിൽ, പൂന്തോപ്പുകളിൽ, കൊട്ടാരങ്ങളിൽ ജീവിക്കാനുള്ളതായ ആ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ളതായ മാർഗങ്ങളാണ് ഈ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടത്. അതെന്താണ്? അവിടെ നമുക്ക് ഹലാലാക്കിയതായ കാര്യങ്ങളിൽ നിന്നിട്ട് പലതും ഇവിടെ ഹറാമാക്കിയിട്ടുണ്ട്. ഇവിടെ കള്ള് ഹറാമാണ്, ഇവിടെ അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്രമമില്ലാതെ ആശാന്ത പരിശ്രമത്തോടും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അപ്പോൾ വിശ്രമിക്കാൻ പാടുള്ളതല്ല, ഇവിടെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്, ഇവിടെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്, ഇവിടെ കണ്ണിന് കൺട്രോൾ ചെയ്യേണ്ടതാണ്, കാതിന് കൺട്രോൾ ചെയ്യേണ്ടതാണ്, കാലിനും കൈക്കും കൺട്രോൾ നൽകേണ്ടതാണ്, ഹൃദയത്തിന് വരേക്കും കൺട്രോൾ നൽകേണ്ടതാണ്. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലൂലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കാതും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും ഇതെല്ലാമെല്ലാം കാന അൻഹു മസ്ഊല, നിങ്ങളോട് പരലോകത്തിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അതിനെക്കുറിച്ച്. ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് യഥാർത്ഥത്തിൽ മരണത്തെ സ്മരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിഷയം മരണത്തെ സ്മരിക്കുക എന്നതല്ല, മറിച്ച് മയ്യത്ത് പരിപാലനത്തിൽ കൂടി ചെന്നുകൂടിയതായ അനാചാരങ്ങൾ എന്നതാണ്. ഇത് രണ്ടര വർഷമോ മൂന്ന് വർഷമോ മുമ്പ് ഹിജറ ലോഡ്ജിൽ വെച്ചിട്ട് വിശദീകരിച്ചിട്ട് സംസാരിച്ച വിഷയമാണെങ്കിലും ചിലപ്പോൾ നമ്മളോട് ചോദിച്ചവർക്ക് ആ കേസറ്റ് എത്തിക്കാണുകയില്ല, അല്ലെങ്കിൽ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അല്ലെങ്കിൽ മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈ വിശുദ്ധ ഭൂമിയിൽ നടക്കാറുള്ളതായ ക്ലാസുകളിലും അവിടെ ജീവിക്കുന്നതായ മഹാത്മാക്കളാകുന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായമനുസരിച്ചിട്ട് ഏത് രൂപങ്ങളിലാണ് രൂപത്തിലൂടെയാണ് മയ്യത്ത് പരിപാലനം നടത്തേണ്ടത് എന്നത് നമുക്ക് എഴുത്തയച്ചതായ കേരളീയരായ സുഹൃത്തുക്കൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും അവർക്കും നമുക്കും സത്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലും ഇസ്ലാമിന്റെ എല്ലാ ആചാരങ്ങളിലും കടന്നുകൂടിയതായ അനാചാരങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ അത് നിർമ്മാർജ്ജനം ചെയ്യുവാനും നീക്കം ചെയ്യുവാനുമുള്ളതായ ഈമാനിക ശക്തിയും കഴിവും കൽപ്പും മുസ്ലിം പണ്ഡിതന്മാർക്കും നമുക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ബഹുമാനികളെ, എല്ലാവർക്കും അറിയാവുന്നതാണ് മരണം നിർബന്ധമായിട്ടും വരാൻ പോകുന്ന നമ്മെ പിടികൂടാൻ പോകുന്നതായ ഒരു കണ്ടാമൃഗമാണ് എന്നത്. പക്ഷേ മുസീബത്ത് വന്നാൽ ഒരു മുസ്ലിം നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒന്നുണ്ട്. അതെന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വന്നാൽ എന്താണ് വേണ്ടത്? അത് മരണമെന്ന വാർത്ത കേട്ടാൽ മാത്രമല്ല, കിട്ടൽ നിർബന്ധമായ വിസ ക്യാൻസലായി എന്ന വാർത്ത കേട്ടാലും, തുടങ്ങിയതായ നമ്മുടെ ആ ബിസിനസ്സിൽ നമുക്ക് നഷ്ടം വരുമെന്ന് കണ്ടാലും, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായാലും, ചെറിയതാവട്ടെ വലിയതാവട്ടെ, ധരിക്കുന്നതായ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ, അത് കഷ്ടമായി പോയാൽ, സലഫ് സാലിഹീങ്ങൾ പറയാറുണ്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. സുന്നത്താണ്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇന്നലില്ല പറഞ്ഞ അടികൊള്ളും. എന്തുകൊണ്ട്? എവിടെയാ പറയേണ്ടതെന്ന് അറിയാത്തോണ്ടാണ്. ആ പ്രത്യേകിച്ച് കേരളീയർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ളതായ മഹാത്മാക്കൾ വിശുദ്ധ ഭൂമിയിലേക്കും അറബ് രാഷ്ട്രങ്ങളിലേക്കും ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങൾ പറഞ്ഞിട്ട് പ്രാക്ടീസാക്കി പരിചയമുള്ളതായ ആൾക്കാരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നത് കൊണ്ട് പലരും നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാം തന്നെ നാട്ടിലുള്ളവരോട് സലാം പറഞ്ഞാൽ നമുക്ക് സലാം മടക്കാത്തവരെയും കൈ നീട്ടാത്തവരെയൊക്കെ നാം കാണാറുള്ളതാണല്ലോ, കേൾക്കാറുള്ളവരാണ്. ആക്ഷേപം ബോധിപ്പിക്കാറുമുണ്ട്. എന്തടോ നീ അതവും മര്യാദയും ഇല്ലാതെ വലിയവരോടൊക്കെ സലാം പറയുന്നത് എന്ന് ചോദിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് പോലും. ആ സലാം പറയുന്നൊക്കെ പറഞ്ഞാൽ അതവും മര്യാദയൊക്കെ ഉള്ളവരോടും വലിയ വലിയ ആൾക്കാരോട് പറയാൻ പാടില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു വിഭാഗം. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ചിഹ്നത്തെ നടപ്പാക്കേണ്ടടുത്ത് നടപ്പാക്കേണ്ടതുപോലെ നടപ്പാക്കി പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുണ്ടാക്കണം അള്ളാഹു പറയുന്നു. ആരാണ് ഒറിജിനൽ മുസ്ലിങ്ങൾ? വല്ല അപകടം അവർക്ക് വന്നു പോയാൽ അത് മരണമാവട്ടെ, അത് വലിയ അപകടമാണ്, അതിനേക്കാളും ചെറിയ ഏത് അപകടമാവട്ടെ, ഇതാ അസാബത്തും മുസീബ മുസീബ നക്കിറയാണ് നക്കിറ എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാരമായ മുസീബത്തും അതിൽ ഉൾക്കൊള്ളുന്നതാണെന്നർത്ഥം. അവരെന്ത് പറയും? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിൽപ്പെട്ടവനാണ്, അധീനത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. എല്ലാ അപകടം മുസീബത്താവട്ടെ നന്മയാവട്ടെ അതിന്റെ എല്ലാം ഉടമസ്ഥൻ അള്ളാഹുവാണ്. തുടക്കവും മടക്കവും അവനിൽ നിന്നിട്ടും അവനിലേക്കും ആണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ സലഫ് സാലിഹുകൾ പറയാറുണ്ട്, ഇസ്ബിർ ലികുല്ലി മുസീബത്തിൻ വതജല്ലുബി വലം ബി അന്നൽ മർഅ ഗൈറു മുഖല്ലബി. ഏത് അപകടം നിനക്ക് സംഭവിച്ചാലും മുഅ്മിനായ മനുഷ്യ, മുസ്ലിമായ മനുഷ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയാണെന്ന് അഭിമാനിക്കുന്ന മനുഷ്യ, വളരെ ശ്രദ്ധ ചെലുത്തിയും കൊണ്ട് നീ എല്ലാ അപകടത്തിന്റെ മുമ്പിലും ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പ്രാക്ടീസ് നേടേണ്ടതുണ്ട്. വെപ്രാളം ഉണ്ടായി പോകരുത്, കൂലി നഷ്ടപ്പെട്ടു പോകും. വെപ്രാളപ്പെട്ടാല് അപകടം വരുന്ന സമയത്ത് മഹാത്മാക്കളെല്ലാം ക്ഷമ കൈക്കൊള്ളാറുള്ളത് പോലെ തന്നെ വല്ല അപകടം വന്നാൽ അവർക്ക് അപകടം വരും പോലെ തന്നെ അപകടം എന്ന് പറയുന്നത് എന്നും ഉണ്ടാവാറുള്ളതല്ല. പിന്നെയോ ഇവിടെ അപകടം എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതല്ല, നന്മയും എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതല്ല. അല്പസമയം നന്മ, അല്പസമയം തിന്മ, അല്ലെങ്കിൽ അല്പസമയം സന്തോഷിക്കാൻ സാധിക്കുന്നു, അല്പസമയം അതേസമയത്ത് വ്യസനിക്കേണ്ടി വരുന്നു. ഇതെല്ലാം മനുഷ്യ സഹജമായിട്ട് സംഭവിക്കാറുള്ളതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നീ അല്പം ഇത് വിഷം വരുന്ന സമയത്ത് ശ്രമിച്ചോ. നിനക്ക് വല്ല മുസീബത്തും നേരിട്ടാൽ, നിന്റെ മകൻ മരിച്ചാൽ, മകൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ മരിച്ചാൽ, ആരുമാവട്ടെ നമുക്ക് എന്ത് അപകടം സംഭവിച്ചാൽ മരണത്തിലൂടെയുള്ള അപകടമാണെങ്കിൽ നീ ചിന്തിക്കേണ്ടത് ഇവിടെ ജീവിക്കാൻ അർഹപ്പെട്ടാൾ ഉണ്ടെങ്കിൽ ജീവിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അദ്ദേഹം ലോകത്തോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ മരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല, ലോകത്തിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് പ്രയാസമുണ്ടാവേണ്ട പ്രയാസമുള്ള കാര്യം യഥാർത്ഥത്തിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങലായിരുന്നു. നമുക്കറിയാം, നാം പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്, ആരെങ്കിലും ഇവിടെ സ്ഥിരമായി ജീവിക്കൽ നിർബന്ധമായ ജീവിക്കാൻ ചാൻസ് ഉള്ള ജീവിക്കാൻ അവകാശമുള്ള ഒരാൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവുമെങ്കിൽ അതാരാണ് ആവേണ്ടത്? നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നേനെ. പക്ഷെ നബി ഇവിടെ ജീവിച്ചിട്ടില്ല എന്നിരിക്കുമ്പോൾ നാം എല്ലാവരും പോകേണ്ടവരാണ് എന്നത് നമ്മുടെ മുമ്പിൽ വെച്ചാൽ നമ്മുടെ മുസീബത്ത് വലിയ മുസീബത്ത് നമുക്ക് തോന്നുന്നതല്ല എന്ന് സലഫ് സാലിഹുകൾ പറയാറുണ്ട്. ഇത് മരണ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ ഒരാൾക്ക് മരണമാസന്നമായി കഴിഞ്ഞാൽ എന്ത് വേണം? നമ്മുടെ മുമ്പിലുള്ള ഒരാൾ മരിക്കാൻ പോവുകയാണ് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം സക്കറാത്തിലാണ്, എന്താണ് വേണ്ടത്? തൽഖീൻ എന്ന് പറയും. ഹദീസിന്റെ ഭാഷയിൽ ലഖീനൂ മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളിൽ നിന്നിട്ട് മരിക്കുന്നവർക്ക്, നിങ്ങൾ മരിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞവർക്ക് എന്നല്ല, വരുന്ന ഹദീസും അങ്ങനെ തന്നെ അർത്ഥം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മൗത്താക്കും എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ എന്താണ്? മരിക്കാൻ പോകുന്നവർക്ക് എന്നാണ്. നിങ്ങൾ എന്നിട്ട് മരിക്കാൻ പോകുന്നവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുക എന്ന നമുക്കതിന്റെ രൂപം അറിയാം അല്ലേ? എല്ലാ ഫിഖ് ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ച് പറഞ്ഞതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ഭാഗം നാം ഇവിടെ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്ക് മുസ്ലിം നേതാക്കളിൽ പണ്ഡിതന്മാരിൽ പർവ്വതം പോലോത്ത ഒരു പണ്ഡിതനായിരുന്നു അല്ലെ? അദ്ദേഹം റഷ്യക്കാരനായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന വേളയിൽ മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുത്തപ്പോൾ വാപ്പ ആ സമയത്താണ് മകന് പഠിപ്പിച്ചു കൊടുത്തത്. ജീവിതം മുഴുവനും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഡ്യൂട്ടി തന്നെ ലോകത്തിന്റെ നാനാ തുറകളിലേക്ക് കഷ്ടതകൾ താണ്ടിയും കൊണ്ട് ഹദീസ് ശേഖരിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന വ്യക്തിയും ഹദീസ് ശേഖരിക്കാൻ വേണ്ടി ജയിലിൽ പോയ വ്യക്തിയുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തപ്പോൾ ധൃതി കൂട്ടിപ്പോയി മകൻ. അപ്പോൾ മകനോട് വാപ്പ പറയുകയാണ്, മകനെ ഇങ്ങനെയല്ല മരിക്കുന്നവർക്ക് തൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടത്. നീ പഠിക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ ചൊല്ലുക, എന്നിട്ട് നീ ചൊല്ലി എന്ന് പറയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പതുക്കെ ചൊല്ലുക, എന്നിട്ട് മരിക്കാൻ പോകുന്ന വ്യക്തി ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടിപ്പോകരുത്. പിന്നെ അദ്ദേഹത്തിനോടൊന്നും തന്നെ പറയാൻ പാടുള്ളതല്ല. പിന്നെ വീണ്ടും വല്ല ദുനിയവിയായ സംസാരം സംസാരിച്ചാൽ വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പതുക്കെ പറയുക. പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടതും ചൊല്ലി എന്ന് പറയേണ്ടതും ഇല്ല, പാടുള്ളതല്ല എന്നൊക്കെ തൽഖീനുൽ മൗത്തയുടെ മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ടതായ അദബും മര്യാദയും മകൻ വാപ്പ മരിക്കുന്ന സമയത്ത് തൽഖീൻ ചൊല്ലിക്കൊടുത്തപ്പോൾ വാപ്പയാകുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക്ക് മകന് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് നാം ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമ്മളോട് കൽപ്പിക്കാൻ കാരണം? അള്ളാഹു റസൂൽ പറഞ്ഞതും സഹീഹായ സഹീഹായ ഹദീസിൽ സിഹാഹിൽ രേഖപ്പെട്ടതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ആരുടെയെങ്കിലും അവസാനം ചെല്ലുന്ന വേട് ദുനിയാവിനോട് വിട വാങ്ങുമ്പോൾ ചെല്ലുന്ന വേട് ലാ ഇലാഹ ഇല്ലല്ലാഹായി മാറിക്കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയായി സ്വർഗത്തിൽ പ്രവേശിച്ചവനായി മാറി. ഇങ്ങനെ അയേക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കാലേ കൂട്ടിയിട്ട് കഴിയുന്നത്ര ആ വാങ്ങിയ ഫിലിം നോക്കി തീർത്ത് കളയാം, കഴിയുന്നത്ര നമുക്ക് ആ നോവൽ വായിച്ചു തീർത്ത് കളയാം, കഴിയുന്നത്ര നാം നമസ്കാരം ഒഴിവാക്കിയിട്ട് നായ ഉറങ്ങുന്നത് പോലെ വീട്ടിൽ ഉറങ്ങിക്കളയാമെന്ന് ആരും മനസ്സിലാക്കരുത്. നിങ്ങളോടല്ല, അങ്ങനെ ചെയ്യുന്നവരോടാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവർ ഇസ്ലാമിന്റെ വീഴ്ചയിൽ വീക്ഷണത്തിൽ നായ മാത്രമല്ല എന്നാണല്ല പറഞ്ഞത്. ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? നായയേക്കാൾ പന്നിയേക്കാൾ നിസ്സാരനാണ് അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ. ആര് നമസ്കരിക്കാതെ പോത്ത് കുർക്കം വലിച്ചുറങ്ങുന്നത് പോലെ വീട്ടിൽ ഉറങ്ങുന്ന വ്യക്തികൾ, പള്ളിയിൽ നമസ്കാരം നടക്കുന്ന വേളയിൽ മുസ്ലിങ്ങളുടെ കൂടെ പോയിട്ട് നമസ്കരിക്കാതിരിക്കുന്നവർ, ഇതെല്ലാം ഇപ്പോൾ ചെയ്ത് കൂട്ടാം, ഇപ്പോൾ ബാല്യപ്രായമല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ എന്നോട്ട് വരാനായിട്ടില്ല, ഇപ്പോൾ എന്റെ മുടി നിരക്കിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കൂട്ടാൻ വിചാരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു കാലത്തും ആരും മനസ്സിലാക്കി പോകരുത്. കാരണം ഫസനു യസ്തിറുഹൂ ലിൽയുസ്ര, ഫമ്മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അന്നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ എന്നും അതേപോലെ തന്നെ പിന്നൊരിടത്ത് ഫസനു യസ്തിറുഹൂ ലിൽയുസ്ര എന്നും എന്ന് പറഞ്ഞാൽ ഒരാളിവിടെ മുസൽമാനായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമസ്കരിച്ചിട്ട് ടൈമിന്റെ വില അറിഞ്ഞിട്ട് അവൻ ആരാണ്, അവന്റെ പേരെന്താണ്, അവൻ ആരായിട്ടാണ് ആണ് ജീവിക്കേണ്ടത്, പേര് മുഹമ്മദാണെങ്കിൽ ഞാൻ മുഹമ്മദായിട്ട് ജീവിക്കണം, ശേഖരനായിട്ടോ രാമനായിട്ടോ ജീവിക്കാൻ പാടില്ല എന്ന ബോധത്തോടു കൂടി തന്നെ ജീവിച്ചവനാണെങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരുടെ ക്യൂവിലാണ് അവൻ നിന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ചാൻസ് മരണവേളയിൽ കിട്ടുമെന്നത് അല്ലാത്ത പക്ഷം നാം ഇവിടെ പറയാറുള്ളതാണ് അവിടെ മരണവേളയിൽ ഇബ്ലീസ് വരുന്നുണ്ടെന്നതും ഇടവലം ഇബ്ലീസ് ആടുന്നു സന്തോഷം കവി പാടുന്നു വരെ ഇബ്ലീസ് അവൻ ഓടുന്നു വെളിമാമി ഗന്തോരടിയനിലേ എന്ന് പണ്ട് ചെറുപ്പത്തിൽ പാട്ടുപാടി ഓർക്കുന്നു. പക്ഷെ അവിടെ ജിബ്രീൽ എന്ന് പാട്ടിൽ പറഞ്ഞത് ശരിയല്ല, മലക്ക് വരുമെന്നതാണ് ഖുർആനിലുള്ളത്. ഏത് മലക്ക വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അല്ലാഹു പറയുന്നു
ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, എന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മത്തഖാമു, ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കെട്ടിപ്പിടുത്തി ജീവിച്ചതായ മനുഷ്യൻ, അവൻ മരണമാസന്നമാവുന്ന വേളയിൽ തതറദ്ദലു അലൈഹിമുൽ മലായിക്ക, റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ അടുക്കൽ വരുന്നതാണ്. എന്നിട്ടോ അവിടെ പിശാച് വന്നിട്ട് അവന്റെ ആ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുത്താൻ, ഇസ്ലാം മുസ്ലിമാണല്ലോ അവൻ, ആ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒന്ന് മെമ്പർ തങ്ങളെ താക്കടെ എന്ന് പറഞ്ഞേക്ക് എന്ന് പറയും. ആ രീതിയിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അവൻ അബൂജഹലിന്റെ കൂടെ നൂറേ നൂറിൽ പോകുമെന്ന് ഇബ്ലീസിന് അറിയാം. കാരണം അബൂജഹൽ ഒട്ടുമത്ത് ജൈബത്ത് റബിയാത്തൊക്കെ നരകത്തിൽ പോയത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം നബിയേ താക്കടേ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ചിർക്ക് ജയിപ്പിച്ചിട്ട് ഇവനെ കൊല്ലണം എന്ന ആഗ്രഹമാണ് ഇബ്ലീസിനുള്ളത്. ആ സമയത്ത് അള്ളാഹു പറയുന്നു, ഒറിജിനൽ മുസ്ലിമാകുന്ന അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം അർത്ഥ അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ചയാക്കി അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചതായ മനുഷ്യനാണെങ്കിൽ അവൻ മരിക്കുന്ന സമയത്തിൽ ഇബ്ലീസിനെ വരാൻ അള്ളാഹു അവനെ സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ അള്ളാഹുവിന്റെ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെയോ അള്ളാഹു സുബ്ഹാന തആല അത്ഭുതകരമാവിധം ഓരോ നിമിഷത്തിലും ഇവിടെ മരിക്കുന്നതായ മുഅ്മിനീനടുക്കിലേക്ക് വാനലോകത്തിൽ നിന്നിട്ട് അനുഗ്രഹീത മലക്കുകളെ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, നിഷേധിക്കാൻ പറ്റുകയില്ല. അവരുടെ ഡ്യൂട്ടി എന്താണ്? അല്ലാ തഹാഫു, ഇബ്ലീസ് നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇവിടുന്ന് പോവുകയാണല്ലോ എന്ന കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. ഇബ്ലീസിനെ കുറിച്ച് ആ വേറെ കുറിച്ച് അവിടെ പറയപ്പെടുന്നു. ചില മഹാത്മാക്കളൊക്കെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ാണ് അഥവാ കള്ളിന്റെ കോപ്പയുമായിട്ടായിരിക്കും അവന് വരിക എന്നതാണ്. ഞാനിവിടെ അല്പദിവസം മുമ്പ് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ ഓർത്തിയ കാര്യമായിരുന്നു അത്. ഒരു മനുഷ്യൻ മരിക്കുന്ന വേളയിൽ അവന്റെ ശരീരത്തിലുണ്ടാവുന്നത് എത്ര കുപ്പി ചോരയാണെന്ന് നമുക്കറിയാം. ആ ചോര മുഴുവനും മരണപ്പെട്ട അതേ നിമിഷത്തിൽ വെച്ചു പോവുകയാണ് അല്ലേ? ഉണ്ടാവും, മരിച്ചു കഴിഞ്ഞാൽ ചോര ഉണ്ടാവില്ല, കട്ടിക്കായിട്ട് അവിടെ കട്ടക്കെട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു കുപ്പി വെള്ളത്തെ വെള്ളത്തെ നാം വറ്റിപ്പിക്കണമെങ്കിൽ എത്ര സമയം അത് തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട്? എത്ര സമയം തിളച്ചാലാണ് ഒരു കുപ്പി വെള്ളം വെച്ചുക എന്ന് നമുക്കറിയാം. എന്നിരിക്കെ എത്രയോ കുപ്പികൾ ചോരയുള്ളതായ ഈ ശരീരം എങ്ങനെയാണ് ഏതാണ് നിമിഷം കൊണ്ട് കട്ടക്കെട്ടി പോകുന്നത്? എന്ത് മിഷനാണ്, എന്ത് ഇഞ്ചനാണ്, എന്ത് എത്ര ചൂടാണ് അവന്റെ ശരീരത്തിൽ മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് ഇബ്ലീസ് വന്നിട്ട് കോപ്പ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നത്, നിനക്കിപ്പോൾ ഞാൻ ഈ കള്ളിന്റെ കോപ്പ തരാം അല്ലെങ്കിൽ വെള്ളം തരാം, ഒന്ന് പറഞ്ഞേക്കണം, വാക്ക് മാറ്റണം, എന്ത് അയ്യപ്പ കരണം വൈദ്യാക്കണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ ചത്തുപോകുന്നതെങ്കിൽ അവൻ ഡയറക്റ്റ് നരകത്തിലേക്കായിരിക്കും. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ മുസ്ലിംകളുടെ അടുക്കൽ വന്നിട്ട് അങ്ങനെ പറയാൻ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വിശദീകരിക്കുകയാണ്, അല്ലാ തഖാഫു, മലക്കുകള മുഅ്മിനീങ്ങളോട് പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതം മുഴുവനും അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച മുഅ്ഹിദായതുകൊണ്ട് നിങ്ങളെ വഴിപഴപ്പിക്കാൻ ഇബ്ലീസിന് അല്ലാഹ വിട്ടുകൊടുക്കുന്നതല്ല. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് മലക്കുകൾ പറയുന്നതാണ്. അല്ലാ തഖാഫു വലാ തഹസനു എന്ന് മാത്രമല്ല, നിങ്ങൾ മുഅ്ഹിദായി അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനനുസരിച്ച് അള്ളാഹുവിന് വേണ്ടി ശരീരത്തെ മുഴുവനും കീഴടക്കിയും കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹ വാഗ്ദാനം ചെയ്ത സ്വർഗലോകമുണ്ടല്ലോ, ആ സ്വർഗലോകം വരേക്കും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഇറങ്ങുന്നതായിരിക്കും. അങ്ങനെ മലക്കുകൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അപ്പോൾ ആ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിറ്റാക്കിയിട്ട് ജീവിച്ചവരായിരിക്കണം എന്നല്ലാതെ ജീവിതം മുഴുവൻ കോന്തനായിട്ട് തമ്മടിയായിട്ട് കുടിയനായിട്ട് പിടിയനായിട്ട് ഇടിയനായിട്ട് ജീവിച്ചിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് ഇല്ലല്ലാഹ് പാടിക്കളയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കളയാമെന്ന ഭൂതി ആർക്കും തന്നെ വേണ്ട. മരണം ആസന്നമായി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തതിന്റെ ശേഷം നാം മരിക്കാൻ പോകുമെന്ന് ഉറപ്പുള്ള വ്യക്തിയെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുഖമടിക്കുക. ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുഖമടിക്കുന്ന സമയത്ത് വലത് ഭാഗത്തിലേക്ക് കടത്തിയിട്ട് സൈഡ് ആക്കി കടത്തിയിട്ട് മുഖമടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മലർത്തി കടത്തിയിട്ട് മുഖത്തെയും കാലിനെയും ഖിബ്ലയുടെ ഭാഗത്തിലേക്ക് ആക്കിയിട്ട് കടത്തുന്നത് കൊണ്ടോ വിരോധമില്ല. അങ്ങനെ സക്കറാത്തുൽ മൗത്ത് അധികരിച്ചു. ഇപ്പോൾ ഇനി ബാക്കോട്ട് വരുന്ന പ്രതീക്ഷയില്ലാത്ത രൂപത്തിലുള്ള അവസാനത്തെ ശ്വാസമാണെന്ന് കണ്ടാൽ ചില ബാലഹീങ്ങളും മഹാത്മാക്കളും സൂറത്ത് യാസീൻ അവന്റെ മുമ്പിൽ വെച്ചിട്ട് ഓതൽ നല്ലതാണെന്ന് പറയുന്നു. അതിന് തെളിവായിട്ട് അവർ ഒരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഹദീസ് വഈഫാണ്, അമൽ ചെയ്യുന്നത് കൊണ്ട് അമൽ ചെയ്യാൻ വിരോധമില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. അഥവാ മരണം ആസന്നമാകുന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ, അതിന്റെ ബർക്കത്തിലൂടെ, അള്ളാഹുവിന്റെ കലാമിന്റെ ബർക്കത്തിലൂടെ അവരുടെ ഈമാൻ സുരക്ഷിതത്വത്തിന് അത് സഹായകമാവാൻ കാരണമുണ്ട് എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ ആ സമയത്തിൽ സൂറത്ത് യാസീൻ മരണമാസന്നമാകുന്ന വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് ഓതാമെന്ന് പറഞ്ഞവരുണ്ട്. ഹദീസിന് ശക്തി കുറവുള്ളതാണെങ്കിലും ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അത്ര വലിയ വഴിയല്ല, കുഴപ്പമുള്ള ഹദീസല്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമയുടെ അടുക്കലേക്ക് വരികയുണ്ടായി. എന്നിട്ട് അബൂ സലമയോട്, അബൂ സലമ മരിക്കാൻ പോകുന്ന വേളയിലാണ് വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പുറത്തു പോയപ്പോൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന്റെ ശേഷം അബൂ സലമയുടെ കണ്ണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടി. നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് കഴിഞ്ഞോ അതിന് മുമ്പത്തെയോ ക്ലാസ്സിൽ അല്ലേ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ പറഞ്ഞതാണത്. അബൂ സലമന്റെ മുമ്പിൽ നിന്നിട്ട് കണ്ണ് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നബി പറഞ്ഞ വാക്കാണ്. ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ, അസൽ ഹദീസ് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസുമാണ്, ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ മരിക്കുന്ന വേളയിൽ അവന്റെ ആത്മാവ് അവനിൽ നിന്നിട്ട് പുറപ്പെട്ടു പോകുമ്പോൾ ആത്മാവിലേക്ക് കത്ത ചലിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ കണ്ണാണ്. കാരണം കണ്ണ് തുറന്നിരിക്കുകയാണ് ആത്മാവ് ഇടമാകുന്ന വേളയിൽ ആത്മാവ് കണ്ണിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ആ കണ്ണിനെ തുറന്നത് ആത്മാവുള്ളത് കൊണ്ടായിരുന്നു. ആത്മാവ് കൂടെ ഇല്ലാത്തത് കൊണ്ട് അവന് സ്വയം പൂട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നാം ആണ് ആദ്യം പൂട്ടേണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ശബ്ദത്തോടുകൂടി കോലാഹലമുണ്ടാക്കിയിട്ട് അബൂ സലമയുടെ വീട്ടുകാർ അട്ടഹാസിച്ച് കരയാൻ ആരംഭിച്ചു. എന്തെല്ലാം പറഞ്ഞുകൊണ്ട്, വെപ്രാളമുണ്ടാക്കിയും കൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ വല്ല വല്ല രോഗിയുടെ അടുക്കിലേക്ക് ചെന്നാലോ അവിൽ മയ്യിത്ത, അല്ലെങ്കിൽ മരിച്ചവരുടെ അടുക്കിലേക്ക് ചെന്നാലോ ഫഖൂലു ഖൈറ, നിങ്ങൾ നന്മ മാത്രമേ പറയാവൂ. സുനിവാസം പറയുന്നത് ആ നന്മ, ഇത് മയ്യത്തിനെ കുറിച്ച് വെപ്രാളമുണ്ടാക്കിക്കൊണ്ട് പലവരുണ്ടല്ലോ നിരാശയുടെ വേടുകൾ ഉപയോഗിച്ചിട്ട് പലതും പറയാറുണ്ട്. വല്ലവരും മരിച്ചുപോയാൽ ഇനി ആരും അപ്പ എനിക്കുള്ളത്, ആരെന്നെ നോക്കുക എന്നൊക്കെ പറയുന്ന സ്ത്രീകളുടെ വേഴ്സുകളാണ്. അങ്ങനെയുള്ള വേഴ്സുകളൊക്കെ മരണ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മരണപ്പെട്ടു പോയാൽ മനുഷ്യൻ നിന്നിട്ട് മനുഷ്യ സഹജമായി സംഭവിച്ചു പോകാറുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എതിർക്കുകയും വിരോധിക്കുകയും ചെയ്യുകയാണ്. റസൂൽ പറയുന്നു, ഫഇന്നൽ മലായികത്തു അമ്മിനൂന അലാ മാ തഖൂലൂൻ, മരിച്ചവരുടെ അടുക്കൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന വാക്കുകൾ, നിങ്ങൾ ചെല്ലുന്ന വാക്കുകൾക്ക് മലക്കുകൾ ആമീൻ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നന്മ മാത്രമേ നിങ്ങൾ ചെല്ലാവൂ. എന്നാൽ മലക്കുകളുടെ ആമീൻ അഥവാ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പക്ഷേ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും, മലക്കുകളാണല്ലോ. അപ്പോൾ ആ അപകടമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും പറഞ്ഞു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് അപകടമായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, വേണ്ടാത്തത് അവിടെ വെച്ചിട്ട് പറഞ്ഞു പോകരുത് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പരസ്യം ചെയ്യുക മരണപ്പെട്ട വാർത്ത. പത്രത്തിൽ പരസ്യം ചെയ്യണമെന്നല്ല, അനൗൺസ് ചെയ്യണമെന്നല്ല. പിന്നെയോ ഏറ്റവും അടുത്ത, ഏറ്റവും ബന്ധമുള്ള, ഏറ്റവും കുടുംബക്കാരാണെന്ന് നാം മനസ്സിലാക്കുന്ന, ഏറ്റവും ആത്മാർത്ഥമായി മരിച്ചവനെ സ്നേഹിക്കുന്ന ആളാണെന്ന് നാം മനസ്സിലാക്കുന്ന, പ്രത്യേകിച്ച് സാലിഹീങ്ങളായ മഹാത്മാക്കളായ അലിമീങ്ങളായ നമസ്കരിക്കുന്നവരായ വല്ലവരുമുണ്ടെങ്കിൽ അവർക്ക് വിവരം കൊടുക്കുക. എന്തിനു വേണ്ടി? മയ്യത്ത് പരിപാലനത്തിൽ അവർ പങ്കെടുക്കാൻ വേണ്ടി, ഹാജരാവാൻ വേണ്ടി. സാലിഹീങ്ങളല്ലാത്ത സാലിഹീങ്ങളും തണ്ടികളും വെട്ടികളും തോന്നിവാസികളുമാണ് ഹാജരാകുന്നതെങ്കിൽ കുന്തം പോലെ വടി പോലെ മയ്യത്ത് നമസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ നിന്ന് നോക്കലും വിളിക്കലുമായിരിക്കും. അവന്റെ മുമ്പിൽ ഒരു ഈച്ച പാറിയതായ ഭാവം പോലും ഉണ്ടാവുന്നതല്ല. മയ്യത്ത് കണ്ടിട്ടോ അവർ കണ്ടിട്ടോ അവരുടെ മുമ്പിൽ നിന്നിട്ടോ പ്രാർത്ഥിച്ചിട്ടോ എന്ത് ചെയ്താലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലേക്ക് ഒന്നും തട്ടുന്നതേ അല്ലാതുകൊണ്ട് നാം എപ്പോഴും മരിച്ചവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ നല്ലവരെയാണ് ക്ഷണിക്കേണ്ടത്. കാരണം അവരുടെ മയ്യത്തിനാവശ്യമുള്ളവർ നല്ലവർക്കാവശ്യമുള്ളത് നല്ലവരുടെ പ്രാർത്ഥനയാണ്. നല്ലവർ വന്നാൽ നല്ലവർ പോകുമല്ലോ കൂടെ നമസ്കരിക്കാൻ, നമസ്കാരത്തിൽ നല്ലവർ പ്രാർത്ഥിക്കുമല്ലോ. കബറടക്കിയതിന്റെ ശേഷവും അവിടെ നല്ലവർ നല്ല കാര്യങ്ങൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ അബുൽ അസൂദ് റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് ഉമർ ബിൻ ഖത്താബിനോട് കൂടി ഇരിക്കുന്ന വാർത്ത സഹീഹിൽ കാണുന്നു. സഹീഹ് ബുഖാരി എന്നർത്ഥം. എന്താണത്? അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മയ്യത്തിനെ കൊണ്ടുപോയി. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞു. നല്ല മനുഷ്യനായിരുന്നു ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വജബത്ത് എന്ന് പറഞ്ഞു. മഹാനായ അബുൽ അസൂദ് ചോദിച്ചു, നിങ്ങൾ എന്താണ് വജബത്ത് എന്ന് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഭൂമിയിൽ ജീവിക്കുന്നതായ തൗഹീദിന്റെ ഉടമകളായ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരായ മൂന്നോ നാലോ പേര്, ആദ്യം പറഞ്ഞത് നാല് പേരെന്നാണ്, പിന്നെ മൂന്ന്, പിന്നെ രണ്ട് പേര് അവിടെ സർട്ടിഫിക്കറ്റ് നൽകുകയാണെങ്കിൽ ഒരു മരിച്ച വ്യക്തിക്ക് നല്ല തൗഹീദിന്റെ ഉടമ പറയുകയാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ രണ്ടാൾ പറയുകയാണ്, അല്ലെങ്കിൽ മൂന്നാൾ പറയുകയാണ്, അല്ലെങ്കിൽ നാലാൾ പറയുകയാണ്, ആ മരിച്ച മനുഷ്യൻ നല്ലവനാണെന്ന് പറയുകയാണെങ്കിൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വിലയുണ്ട്. അതിൽ പ്രാർത്ഥനയായിട്ട് അള്ളാഹു സ്വീകരിച്ച് അവന് സ്വർഗത്തിൽ കടക്കാനുള്ളതായ മുതൽ കൂട്ടായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ വാർത്ത സഹീഹുൽ ബുഖാരിയിൽ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, മരിച്ച വാർത്ത നാം എത്തിക്കുമ്പോൾ തണ്ടികളെക്കാളും കൂടുതൽ നാം സമ്മേളിപ്പിക്കേണ്ടത് നല്ലവരെയാണ്, മരിച്ചവരുടെ വീട്ടിലേക്കും മയ്യത്ത് പരിപാലനത്തിലേക്കും എന്ന്. ഇതൊക്കെ ആദ്യം നിങ്ങൾ കേട്ടതായ ഈ ഭാഗം ഒരു ചോദ്യത്തിന്റെ മറുപടിയായി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി, മരിച്ചവനെ മരണപ്പെട്ടതായ ആ മയ്യത്തിനെ കൂടുതൽ സമയം വീട്ടിൽ കിടക്കുന്ന കാര്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി പെട്ടെന്ന് അദ്ദേഹത്തെ വീട്ടിൽ നിന്നിട്ട് കവറടക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതിനുള്ള തടസ്സങ്ങളില്ലെങ്കിൽ അതിൽ ആരും തന്നെ പിന്തിപ്പോകരുത്, ചിന്തിച്ചു പോകരുത്. അതുകൊണ്ട് അപകടമാണ് സംഭവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഒരു മയ്യത്തിനെ നോക്കിയിട്ട് പറയുകയുണ്ടായി, മുസ്തരീഹൻ ഔ മുസ്തറാഹൻ അൻഹു, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഏത് മയ്യത്തും ഒന്നിരിക്കലോ അദ്ദേഹത്തിന്റെ പോക്ക് കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം റാഹത്താവാനും സമാധാനിക്കുവാനും ശാന്തിയോടുകൂടി ജീവിക്കുവാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ അവന്റെ പോക്ക് കാരണത്താൽ അവന്റെ ചുറ്റിപ്പറ്റി ജീവിച്ചവർക്ക് സമാധാനമുണ്ടാകുന്നു. ഇവിടുന്ന് പോകുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ രണ്ടാലൊന്നാ സംഭവിക്കുക. മരിച്ച മനുഷ്യൻ നല്ല ആളാണെങ്കിലോ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകാൻ നല്ലത്. കാരണം പോകുന്ന എടുക്കാണ് സ്വർഗത്തോപ്പിലൊരു തോപ്പായി മാറാൻ പോവുകയാണ് അദ്ദേഹം കടക്കുന്നതായ കബർ. അങ്ങനെയല്ലേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത്? നമുക്കത് അനുഭവപ്പെടുന്നതോ ജീവിച്ചുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബർസഖിയ ലോകത്ത് സംഭവിക്കുന്നതൊന്നും ഇവിടെ ബുദ്ധിക്ക് ഗോചരമാക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നാം അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. റസൂൽ പറയുന്നു, ഒന്നിരിക്കലോ അവന് സ്വർഗത്തിലേക്കുള്ളതായ ആ വിരിപ്പവിടെ വിരിച്ചു കൊടുക്കുന്നതാണ്, അവൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് അവസ്ഥ രണ്ടാമത് ജീവിക്കുന്നത് വരേക്കും, അല്ലെങ്കിൽ നരകത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതാണ് നരകത്തിലുള്ളതായ ആളലുകളും പാളലുകളും അവിടെയുള്ള ശിക്ഷകളും കണ്ട് അവൻ ഇരിക്കുന്നതായിരിക്കും വീണ്ടും ഹയാത്താക്കുന്നത് വരേക്കും. ഈ മരിക്കുന്ന മനുഷ്യൻ വെടക്കായ മനുഷ്യനാണെങ്കിൽ, നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പോകലാണ് നല്ലത്. വെടക്ക് മനുഷ്യനാണെങ്കിലോ എന്നാലും പെട്ടെന്ന് അവനെ ആ ചമ്പത്തിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തലാണ് ആർക്ക് നല്ലത്? ആ മയ്യത്തിന്റെ വീട്ടുകാർക്ക്. കാരണം മുസീബത്തിന്റെ ഉടമ, ആപത്തിന്റെ ഉടമ, ശിക്ഷയുടെ ഉടമ, രക്ഷണക്കേടിന്റെ ഉടമ, അങ്ങനെയുള്ള മയ്യത്ത് ഇവിടുന്ന് പോയാൽ ആ ഗതികേട് ഇവർക്കും അനുഭവിക്കാതിരിക്കാൻ അവൻ മുഖേനയുണ്ടാകുന്ന മുസീബത്ത് എത്ര ശിക്ഷയുടെ റവമെന്റ് അള്ളാന്റെ നോട്ടം ഈ വീട്ടുകാർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തോന്നിവാസി മരിച്ചാൽ അവനെ പെട്ടെന്ന് കബറിലേക്ക് കൊണ്ടുപോകലാണ് ജീവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഉത്തമം എന്ന് നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ രണ്ട് രൂപത്തിലാണെങ്കിലും മയ്യത്തിന് എന്ത് വേണം? പെട്ടെന്ന് കബറടക്കണം എന്നാണ് ഇസ്ലാമിൽ ശാസിച്ചിട്ടുള്ളതും കൽപ്പിച്ചിട്ടുള്ളതും. പുണ്യഭൂമികളുടെ പരിസരത്തിലാണെങ്കിൽ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് വല്ലവരും അങ്ങനെ മക്കയിലേക്ക് മദീനയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് അടുത്ത ഭൂമിയിലാകുമ്പോൾ അവിടെ കൊണ്ടുപോയി കബറടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ വിരോധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത് കാരണത്താൽ ആരെയും താമസിപ്പിക്കരുത്. അത് കാരണത്താൽ അപ്പേര് പറഞ്ഞ് താമസിപ്പിക്കലുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുന്ന നിമിഷം വരേക്കും എന്ത് അമൽ അവൻ ചെയ്തിട്ടുണ്ടോ ആ അമൽ നല്ല അമലാണെങ്കിൽ, അവൻ നല്ല അമലിന്റെ ഉടമയാണെങ്കിൽ, അവൻ മരിച്ചു കിടക്കുന്നത് ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അവൻ മുസ്ലിമായി മരിച്ചാൽ അവന് പിന്നെ പ്രശ്നമേ ഇല്ല, ഭയപ്പെടേണ്ടതേ ഇല്ല. അഥവാ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമുക്കാർക്കും. മരണം നല്ല മരണമായിട്ടില്ലെങ്കിൽ, അവൻ നല്ല അല്ലെങ്കിൽ, അവൻ ബൈത്തുൽ മഖ്ദിസിലല്ല മക്കയിലല്ല മദീനയിലല്ല എവിടെ വെച്ച് കിടന്നാലും അബൂജഹലും ഉത്ബത്തും ശൈബത്തും പോകട്ടെ, അബൂ താലിബും അബൂ ലഹബും മക്കത്ത് മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിലാണല്ലോ മുഅല്ലയിൽ കിടക്കുന്നുള്ളത്. അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ പറ്റുമോ? മക്കയിൽ കബറടക്കപ്പെട്ടത് കൊണ്ട് അല്ല അവർ നരകത്തിലേക്ക് പോകുമെന്ന് പരസ്യമായ ഖുർആൻ പറയുന്നു. അതാ അവന്റെ അബൂലഹബ് നാശമടയട്ടെ എന്നവ തീരുമാനിച്ചതാണ് ഖുർആനിൽ. അപ്പോൾ അവന്റെ അദ്ദേഹത്തിന്റെ ഖബർ എവിടെയുള്ളത്? മക്കത്ത് മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിലുള്ളതായ മുഅല്ലയിലാണ്. വല്ല ഫലവും കിട്ടിയോ? എന്റെ ജനാസയെ പെട്ടെന്ന് ഖബറടക്കരുത്, എന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ ഭാര്യ ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൽ നിന്നിട്ട് എത്തുന്നത് വരേക്കും ഞാൻ മരിച്ചാൽ കാത്തിരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ഒത്തിയത് ചെയ്താലോ? പാലിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സലഫു സാലിഹീങ്ങളുടെ തീരുമാനം. സലഫു സാലിഹീങ്ങളുടെ ഫത്വ അങ്ങനെയാണ്. മയ്യത്ത് എന്ത് വസിയത്ത് ചെയ്യുകയാണെങ്കിലും ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത വസിയത്താണെങ്കിൽ അത് നടപ്പാക്കൽ ആവശ്യമേ ഇല്ല, നടപ്പാക്കേണ്ടതേ ഇല്ല. അതിൽപ്പെട്ടതാണ് പിന്തിപ്പിക്കാന്ന് പറയുന്നതും. നാം നടപ്പാക്കാൻ പാടുള്ളതല്ല. നമ്മുടെ നാടുകളിൽ ഞാൻ പെട്ടെന്ന് ചർച്ചാ വിഷയമുള്ളതും അനാചാരമായി കടന്നുകൂടിയതുമായ കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തീർക്കാൻ വേണ്ടി പരിശ്രമിക്കാം, എന്നിട്ട് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും മടങ്ങാം. നമ്മുടെ നാടുകളിലൊക്കെ മയ്യത്ത് കബറടക്കിയതിന് ശേഷം കബറിന്റെ മീതെ ക്ഷാമം എന്ന പേരുണ്ടാറുണ്ടല്ലേ. കത്തോതലോ കാസർഗോഡ് ഭാഷയിൽ ക്ഷാമവിടാന്നാ പറയാം. എന്ന് പറഞ്ഞാൽ 7 ദിവസമോ അല്ലെങ്കിൽ 40 ദിവസമോ അവിടെ തുടർച്ചയായിട്ട് ഇടമുറിയാതെ അറ്റുപോകാതെ മാറി മാറിയിട്ട് മുസ്ലിയാമാര് ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്ന ഒരു പദ്ധതി. അത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലേ എന്നുള്ള ആ സംശയം നിങ്ങൾ നിൽക്കും പലർക്കും ഉള്ളതുപോലെ തന്നെ നമ്മുടെ കേസറ്റുകൾക്കാറുള്ള സുഹൃത്തുക്കൾക്ക് കേരളത്തിൽ നിന്നിട്ട് അയച്ചതായ സുഹൃത്തുക്കളിൽ ഉണ്ടായിട്ടുണ്ട്. ഇരിക്കുന്ന മനുഷ്യൻ തന്നെ അഥവാ നേരത്തെ പറഞ്ഞതുപോലെ വസിയത്തായിട്ട് ഞാൻ മരിച്ചാൽ എന്റെ ഇത്ര ഡോളർ ബാങ്കിലുണ്ട് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ക്ഷാമമോതണം അല്ലെങ്കിൽ ഖബറിന്റെ മീതെ ഓതാനുള്ള പദ്ധതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ വരേക്കും അത് ഓതേണ്ടതില്ല എന്നതാണ് ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതി ഇസ്ലാമിലില്ല? എടോ, ഈ ഖുർആനിന്റെ ഉള്ളടക്കം അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നടപ്പാക്കിയിട്ട് ഓതിയവനാണെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ മീതെ ഓതട്ടെ, ഓതാതിരിക്കട്ടെ, അവന് സുരക്ഷിതമായിട്ട് അവിടെ ഖബറിൽ ജീവിക്കാം. അഥവാ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഖുർആൻ നടപ്പാക്കാത്തവനായിട്ട് ജീവിച്ചതായ തണ്ടിയാണെങ്കിൽ അവന്റെ ഖബറിന്റെ മീതെ വെച്ചിട്ട് ക്യാമത്തു നാളിലുള്ള ആദ്യത്തെ കാളമൂതുന്നതായ ദിവസം വരെ മുസ്ലിയാമാർ ഖുർആൻ അവിടെ വെച്ചിട്ട് ഖബറിന്റെ മീതെ ഓതിയാൽ അവൻ യാതൊരു ഫലവും ലഭിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിട്ടുള്ളത് ജീവിച്ചിട്ടുള്ളവരെ പേടിപ്പിച്ചറിയിക്കാൻ വേണ്ടിയാണ്, ജീവിച്ചിട്ടുള്ളവരെ നടപ്പാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജീവിച്ചിട്ടുള്ളവരെ നടപ്പാക്കിയിട്ട് മരിച്ചവനാണെങ്കിൽ അവന് പിന്നെ ഒരാൾ മീതെ നിന്ന് ഓതേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇവിടെ പിന്നെ ചോദ്യമുണ്ടാവുക, എന്നാൽ ജീവിതം മുഴുവനും ഖുർആൻ വിറ്റാക്കി ജീവിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ഓതാമോ എന്നതാണ്.
ഇല്ല. എന്തുകൊണ്ട്? ഇസ്ലാം എന്ന് പറയുന്നത് നിയമമുണ്ടാക്കാൻ പറ്റുന്ന മതമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? റബ്ബുൽ ഇസ്സത്തിന്റെ മതമാണ്. റബ്ബുൽ ഇസ്സത്തിന്റെ മതമായിരിക്കവേ റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചതായ നമ്മുടെ അനുശേദി നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കാത്തതായ ഒരു നിയമവും ഇവിടെ നടപ്പാക്കാൻ പാടുള്ളതല്ല. നടപ്പാക്കിയാലോ നാം കയറിയ വണ്ടി മാറിപ്പോകുന്നതാണ്, ഉദ്ദേശിച്ചതായ ആ സ്റ്റേഷനിലേക്ക് എത്തുന്നതല്ല. വണ്ടിയിൽ തന്നെ കയറിയാൽ വിരോധമില്ല. ഉദ്ദേശിച്ച സ്റ്റേഷനാകുന്ന സ്വർഗലോകത്തിലേക്ക് എത്തണമെങ്കിൽ, നന്മയിലേക്ക് എത്തണമെങ്കിൽ, പുണ്യത്തിലേക്ക് എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന രൂപത്തിൽ മാത്രമേ ചെയ്യാവൂ. നബി പറയുകയാണ്, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അതുപോലെ തന്നെ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ എന്നാണ് ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്. ഈ ഹദീസ് വളരെ സ്വീകാര്യോഗ്യമായ ഹദീസാണെന്നാണ് മഹാനായ ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതെന്താണ്? ലാ തജാലു ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത് മുസ്ലിം ലോകമേ. പിന്നെന്ത് വേണം? വഖറഊ ഫീഹാ സൂറത്തുൽ ബഖറ, നിങ്ങളുടെ വീടുകളിൽ വെച്ചിട്ട് നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. എന്തിനു വേണ്ടിയാണ്? ഫൈനൽ ബുയൂതല്ലതീ തുഖറഉ ഫീഹാ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതുന്നതായ വീടുകളുണ്ടല്ലോ, ആ വീടുകളിൽ ആയദുഖുൽഹ ശൈത്താൻ, പിശാച് പ്രവേശിക്കുന്നതേ അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത് എന്ന വീട് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് ആരംഭിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങളുടെ വീട് ഖുർആൻ പാരായണം ചെയ്യാത്ത സ്ഥലമാക്കരുത്. ഖുർആൻ പാരായണം ചെയ്യാത്ത സ്ഥലമാണ് ഏത്? ഖബറുകൾ. പിന്നെയോ, നിങ്ങളുടെ വീടുകളിൽ വെച്ചിട്ട് നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഖബറ് പോലെയാണെങ്കിൽ ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ ഖുർആൻ ഓതിയാൽ ഖബറിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നർത്ഥം. അപ്പോൾ ഖബറിന്റെ മീതെ എന്തല്ല, ഖുർആൻ ഓതേണ്ട സ്ഥലമല്ല. ഖുർആൻ അവൻ പള്ളിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വീടുകളിൽ വെച്ചിട്ടോ ഓതാൻ അനുവദിച്ച സ്ഥലങ്ങളിൽ വെച്ചിട്ടോ ഓതാ എന്നല്ലാതെ ഖബറിന്റെ മീതെ ഇസ്ലാം അനുവദിച്ചതായ ചില പ്രത്യേക ഡ്യൂട്ടികളുണ്ട്. അതെന്താണ്? മരിച്ചതായ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മുടെ കുടുംബക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ, അവൻ മുസ്ലിമാണെങ്കിൽ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ, ഏ മുഅ്മിന്റെ വീടേ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വൈന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും വരുന്നതാണ്. അൻതും തലഫുന, നിങ്ങൾ അല്പം മുമ്പ് പോയി, വനഹനു ഫലഖുക്കും, ഞങ്ങൾ അല്പം പിന്നിൽ വരുന്നുണ്ട്. വ്യത്യാസം ടൈമിൽ മാത്രമാണ്, നിങ്ങൾ അല്പം മുമ്പ് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ ബാക്കിൽ വരുന്നുണ്ട്. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ കബറടക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനോട് ആ കബറിലുള്ളവർക്ക് വേണ്ടി മാപ്പിന് വേണ്ടി ചോദിക്കുക. ഇതാണ് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. ഇതല്ലാതെ അവിടെ വെച്ചിട്ട് മാപ്പിന് വേണ്ടി ചോദിക്കുക, ഇതാണ് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. ഇതല്ലാതെ അവിടെ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യലോ അല്ലെങ്കിൽ ഖത്തം ഓതലോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 7 ദിവസവും 14 ദിവസവും 40 ദിവസവും ഓതലോ ഇസ്ലാമിലില്ല. അതിന് വേണ്ടത്ര തെളിവുകളും നമുക്ക് ഖുർആനിലോ ഹദീസിലോ കാണുന്നതും അല്ല. െന്ന് പറയട്ടെ, ഞാൻ ഇവിടെ ഉണർത്തിക്കണ്ട്, ഇങ്ങനെയുള്ളതായ ഓത്ത് പദ്ധതി ഉണ്ടല്ലോ, വിദ്യത്തിലൂടെയുള്ള ഓത്ത് പദ്ധതി കാരണത്താൽ ജുമാ നമസ്കാരം വരെ അങ്ങനെയുള്ളതായ ഓത്തുകാർ നിസ്കരിക്കാറില്ല. ആ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഇങ്ങനെയുള്ളതായ ചാമം പൊട്ടിട്ട് ഖബറിന്റെ മീതെ പണ്ട് കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിൽ വെച്ചിട്ട്, ആ പള്ളിയിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 1962, 1961, 1962, 1963 വർഷങ്ങളിലാണെന്നാണ് എന്റെ ഓർമ്മ. ആ വർഷങ്ങളിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഖബറിന്റെ മീതെ ചാമം വിടുന്ന പദ്ധതിയിൽ ഞാൻ പങ്കാളിയായപ്പോൾ ഞങ്ങളെ കൊണ്ട് ജുമാ നമസ്കരിക്കാൻ പാടില്ല എന്ന് നേതൃത്വം പറഞ്ഞതായ ആ ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട്. കൃപയിൽ നിന്നിട്ട് അനുശേദി നേതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വീടെന്തായിരുന്നു? 120,000 സഹാബാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ ആ വീട് നിങ്ങളെല്ലാം ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ കേൾക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറഫയിലേക്ക് ലോകത്തിൽ നിന്നിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് കഴിവുള്ളവരെ, കൽപ്പുള്ളവരെ, നാട്ടുനേതാക്കളെ കൊല്ലം പ്രതി സമ്മേളിപ്പിക്കാറുള്ളത് ഇന്റർനാഷണൽ സമ്മേളനമാകുന്നതായ ഹജ്ജിൽ. അതിൽ അല്ലാഹു റസൂൽ പറഞ്ഞതായിരുന്നു, മസ്ജിദ് നബിറ എന്ന പള്ളി പറയുന്ന പള്ളിയുടെ മീതെ, പള്ളിയുടെ അകത്തുള്ളതായ മെമ്പറിൽ നിന്നിട്ട് നബി അവസാനത്തെ, നബിയുടെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാനത്തെ ഗണ്ണികയായിരുന്നു, തറക്കു ഫീക്കും ലം തളില്ലു ഇൻതമസ്സക്കും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. രണ്ട് സാധനത്തെ എന്റെ ഉമ്മത്തികളെ നിങ്ങൾക്ക് ഞാൻ ഇതാ സമ്മാനിച്ചു പോവുകയാണ്. അതെന്താണ്? ഒന്ന് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, പിന്നെ ഒന്ന് എന്റെ ജീവിത പദ്ധതിയാകുന്ന 23 വർഷത്തെ എന്റെ ജീവിതം. ഇത് നിങ്ങൾ പിറ്റാക്കണം. ഇതാണ് നിങ്ങളുടെ മൂലാധാരം. ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹി സ്ലാം ഇറങ്ങിയിട്ട് അല്ലയോ അക്മൽതുലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതുലക്കും ലിസ്ലാമ ദീന. നിങ്ങളുടെ മതം സമാപിച്ചു. ഇനി ഇതിന്റെ വീതെ ഒരു വള്ളിക്കോ വെള്ളിക്കോ കൂട്ടിച്ചേർക്കുവാനോ കുറക്കാനുള്ള അധികാരമോ അവകാശമോ മുസ്ലിം ലോകമേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല. ഈ ആയത്തിറങ്ങുമ്പോൾ ഇവിടെ ദീനായിട്ട് എന്തുണ്ട്? അതിൽ ക്ഷാമമോത്തുണ്ടോ? എന്നാലുണ്ട്. ഇല്ലയോ? ഇല്ലെങ്കിൽ പാടുള്ളതല്ല. അതിൽ ഉറൂസുണ്ടോ? ഉത്സവമുണ്ടോ? മരണദിനാഘോഷവും ജനനദിനാഘോഷവും കൊണ്ടാടലുണ്ടോ? മൗലൂദ് റാസീബ് മാലപ്പാട്ടുകൾ പോലോത്തതായ ആചാരങ്ങളും അങ്ങനെയുള്ളതായ ഇസ്ലാമിന്റെ മുമ്പിൽ കരിച്ചന്ത ഉണ്ടാക്കിയതായ വിവാഹം ഉണ്ടാക്കിയതായ തോന്നിവാസങ്ങളെല്ലാം ആ റസൂല് ഇന്ന് അവസാനിച്ചു എന്ന് പറയുന്ന വേളയിൽ ഉണ്ടോ ഇല്ലേ എന്നതാണ് നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ സ്വീകരിക്കരുത്. അല്യോമ ഇന്ന് അക്മൽതുലക്കും ദീനക്കും നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് എന്റെ അടിമകളെ. നിങ്ങൾക്ക് ഞാൻ തരാൻ തീരുമാനിച്ചതായ അല്യോമ അക്മൽതുലക്കും ദീനക്കും വാസുമംസു അലൈക്കും നിഅമത്തി നിങ്ങൾക്ക് ഞാൻ തരാൻ തീരുമാനിച്ചതായ അനുഗ്രഹമാകുന്നതായ ഈ തത്വസംഹിതയും ഭരണഘടനയും ജീവിത പദ്ധതിയുമാകുന്ന ഈ ഇസ്ലാമാകുന്ന മൂലാധാരമുണ്ടല്ലോ, ഇതാ സമാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റളീതുലക്കും ലിസ്ലാമ ദീനായിട്ട് ഈ മതമല്ലാതെ സെക്കുലറിസമോ സോഷ്യലിസമോ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ മാർക്സിസ്റ്റിസമോ എന്തെല്ലാം ഇതങ്ങൾ മോഡേണിസമോ എന്തെല്ലാം ഇതങ്ങൾ ലോകത്തിൽ ക്യാമത്ത് നാൾ വരെ വരാൻ പോകുന്നുണ്ട്, ആ ഇതങ്ങൾ നിങ്ങൾ ഈ മതത്തിൽ കൂട്ടിച്ചേർക്കരുത്, അംഗീകരിക്കരുത്. നിങ്ങൾക്ക് ഒരു ഒരു ഇസം മാത്രമാണ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പാടുള്ളൂ. അതെന്താണ്? ഇസ്ലാമീസം എന്ന് പറയുന്ന ഇസം മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ മതത്തിലോ രാഷ്ട്രീയത്തിലോ എവിടെയും നിങ്ങൾ കടത്തിക്കൂട്ടാൻ പാടുള്ളതേ അല്ല. എന്നാൽ നിങ്ങൾക്ക് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ചോദിക്കപ്പെടുന്നതാണ് നിങ്ങൾ മതത്തിലില്ലാത്തത് കൂട്ടിച്ചേർത്തില്ലേ, എനിക്ക് അറിഞ്ഞില്ല എന്നല്ലേ അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വരിക. ആർക്ക്? അള്ളാഹ് അറിഞ്ഞില്ല ഒരു ഉറൂസ് വേണം ഈ ഇസ്ലാമിൽ എന്നത്, അള്ളാഹ് അറിഞ്ഞില്ല ഒരു ജന്മദിനാഘോഷം മരണദാഘോഷം വേണം എന്നത് അറിഞ്ഞില്ല. അതുകൊണ്ട് ഖുർആൻ ഇറക്കിയില്ല, അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ചില്ല. അള്ളാഹ് അറിഞ്ഞില്ല ഒരു ചാമമോത്ത് വേണം എന്നത്, അതുകൊണ്ട് റസൂൽ പറഞ്ഞില്ല, റസൂൽ ചെയ്തില്ല, അതുകൊണ്ട് ലക്ഷക്കണക്കിന് സഹാബാക്കൾ ചെയ്തില്ല. അല്ലയോ ചങ്ങാതിമാരെ, ഇവിടെ 100,000 ഏകദേശം 10,000 സഹാബാക്കൾ മദീനത്തുള്ളതായ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ബഖയുണ്ടല്ലോ, ആ ഖബർസ്ഥാനത്ത് ഖബറടക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഹാബിയെ ഖബറടക്കിയ വേളയിൽ ഇത് വെല്ലുവിളിയാണ്. എന്റെ കേസറ്റ് കേൾക്കുന്നവരാവട്ടെ, നിങ്ങൾ ഇവിടെ ഉള്ളവരാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ഏതെങ്കിലും ഒരു സഹാബി മദീനത്തുള്ളതായ ഖബർസ്ഥാനത്തിൽ ഖബറടക്കപ്പെട്ട വേളയിൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ചാപ്പയുണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഭാഷയിൽ അവിടെ കൂടാരമുണ്ടാക്കിയിട്ട് അതിന്റെ അകത്തിരുന്നിട്ട് 7, 14, 40 ദിവസം ഖുർആൻ പാരായണം ചെയ്തു എന്നൊരു വാർത്ത, ഒരു വൈഫായ വാർത്തയെങ്കിലും നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠനം നടത്താമായിരുന്നു. എവിടുന്നടോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതായ ഈ കരിഞ്ചന്തകൾ കിട്ടിയെന്നാണ് അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതെല്ലാം ഇസ്ലാമിക് കരിഞ്ചന്ത പബ്ലിക് അല്ലെങ്കിൽ പബ്ലിഷ് നടത്തുന്നതായ വിഭാഗം ചെയ്യുന്ന ഇസ്ലാമിൽ കരിഞ്ചന്ത നടത്തുന്ന വിഭാഗം ഉണ്ടാക്കുന്നതാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇസ്ലാം മഹജ്ജത്തുൽ ബൈദാ ജൈലുഹാ കനഹാരിഹാ ലാ യസീഹു അൻഹാ ഇല്ലാ ഹാലിക്. അല്ലാഹു റസൂലിന്റെ ആ ശറഫാക്കപ്പെട്ട പരിശുദ്ധ ആ നാവിൽ നിന്നിട്ട് കേട്ടതായ വേടാണത് സഹാബാക്കൾ. എന്ത്? നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പ്രകാശിക്കുന്ന പ്രഭയാണ്. ഈ പ്രഭന്റെ മുമ്പിൽ ഒരു സൂചി വീണുപോയാൽ കാണുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആർക്കും അറിയാത്തതോ വളച്ചൊടിച്ചിട്ട് അർത്ഥം വെക്കേണ്ടതോ തിരിച്ചറിഞ്ഞ് അറിയാതെ വന്നുപോകുന്നതോ ആയ ഒന്നും തന്നെ ഇല്ല. വളരെ പ്രകടമാണ് ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതിൽ കൂടി പോയാൽ സ്വർഗത്തിലെത്താം, ഏതിൽ കൂടി പോയാൽ നരകത്തിലേക്ക് എത്താം, ഏതാണ് ഒറിജിനൽ അഹ്ലുസുന്നത്തിന്റെ ആദ്യാദർശം, ഏതാണ് 1, 2, 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹാത്മാക്കളുടെ ജീവിതം, ഇതൊന്നും കരിഞ്ചന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുണ്ടായാൽ അപ്പോഴെ തന്നെ ഇസ്ലാമിക കമ്പ്യൂട്ടർമാർ ഇവിടെ ജീവിക്കുന്നുണ്ട് ലോകത്തെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾക്ക് അറിയാം കരിഞ്ചന്ത കടന്നാൽ ഇത് കരിഞ്ചന്തനെയാണ്, ഇത് അനിസ്ലാമികത്വമാണ്, ഇത് സുന്നീസമല്ല, ഇത് ഷിയായിസമാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇസമാണ് എന്ന് പറയാനുള്ളതായ കൽപ്പും കഴിവുമുള്ളവരെ ാകുന്നത് വരേക്കും സത്യത്തിന്റെ മീത അടിയുറാത്ത പാദത്തോടുകൂടിയും ജിതരാത്ത ചിത്തത്തോടുകൂടിയും ഉറച്ചു നിന്നുകൊണ്ട് ഒരാടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ നാം എന്ത് മനസ്സിലാക്കി കഴിഞ്ഞു? നമ്മുടെ നാട്ടിൽ പറയാറുള്ള ചോദ്യവക്താക്കൾ നമ്മുടെ മുമ്പിൽ ചോദിച്ചതായ ആ ചോദ്യത്തിലുള്ളതായ ശ്യാമമോസ് എന്ന് പറയുന്ന ഖബറിന്റെ മീതിയുള്ളതായ ഓത്തുകൾ അനിസ്ലാമികമാണ്, ഇല്ല. മരിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുക, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യുക, അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉംറ ചെയ്യുക, അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ധർമ്മം ചെയ്യുക. പ്രത്യേകിച്ച് ചോരബന്ധമുള്ളവർ മരിച്ചാൽ നമുക്ക് അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടതാണ്. ധർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സാദുബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ മരിച്ചവർക്ക് വേണ്ടി ഏറ്റവും ഉത്തമം വെള്ളമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മദീനയിൽ അദ്ദേഹം കിണർ കുഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ധർമ്മം ചെയ്തിരുന്നു എന്നും നൂറ്റാണ്ടുകൾ ആ കിണർ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഹദീസിലും ചരിത്രത്തിലും കാണുന്നു. ശപിക്കപ്പെട്ടവരാണ് ശബ്ദമുണ്ടാക്കുന്നവരും മുഖത്ത് ശരീരത്തിലുള്ളതായ വസ്ത്രത്തെ കീറുന്നവരും അതുപോലെ മുടി പിടിച്ചു വിരിക്കുന്നവരും അതുപോലെ തന്നെ ശരീരത്തിൽ വ്രണമുണ്ടാക്കുന്നവരും ഇതൊക്കെ സ്ത്രീകളാണ് അധികവും ചെയ്യാറുള്ളത്, പുരുഷന്മാരെക്കാളും കൂടുതൽ. അങ്ങനെ വെപ്രാളം ഉണ്ടാക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരോധിച്ചെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയുള്ള വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞതായിട്ട് കാണാം. റസൂൽ പറയുന്നു, ഹുദൂദുകളെ പെരണ്ടുന്ന അല്ലെങ്കിൽ വൃണമുണ്ടാക്കുന്ന വിഭാഗം, ഇസ്മിന്ന മല്ലസമൽ ഹുദൂദ വശത്തൽ ജുയൂബ വദഅ ബിദഅവതിൽ ജാഹിലിയ ജാഹിലിയ്യ വേഴ്സുകൾ കൊണ്ട് വേഴ്സുകൾ ഉപയോഗിക്കുന്ന വിഭാഗം, അന്ധകാരമാകുന്ന കാർമേഘങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായ ആ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗായകീ ഗായകന്മാർ എരുമരാഗം കഴുതരാഗം പാടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പീസം ഉണ്ടാക്കിയിട്ട് ഓരോ ഗ്രൂപ്പിലെ ഓരോ പാർട്ടിയെ വിളിക്കാറുണ്ടല്ലോ എന്നതുപോലെ, പണ്ട് പാട്ട് കച്ചേരിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വിളിക്കാറുള്ളത് പോലെ പണ്ട് മരിച്ചതായ വീടുകളിലേക്ക് ചില ചില പാർട്ടികളെ വിളിക്കപ്പെടാറുണ്ടായിരുന്നു. ശമ്പളത്തിന് അവരുടെ ജോലി എന്താണ്? മുഖത്തിടിക്കുക, തലത്തിടിക്കുക, അടിക്കുക, ശബ്ദമുണ്ടാക്കുക, കോലാഹലമുണ്ടാക്കുക, കരയുക, എന്നിട്ട് കാശ് വാങ്ങുക. അങ്ങനെയുള്ള പദ്ധതി പണ്ടുണ്ടായിരുന്നു എന്നാണ് അറബികളുടെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം ഒരു സ്ത്രീ അവരുടെ സ്വന്തം മകന്റെ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് കരയുന്ന കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ സംസാരിച്ചത് റസൂലാണെന്ന് അവർ ഇത് മനസ്സിലാക്കിയില്ല. അങ്ങനെ അവർ ആക്ഷേപിച്ചു. ആക്ഷേപിച്ചപ്പോൾ ജനങ്ങൾ പോയിട്ട് പറഞ്ഞു, നിങ്ങളോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞത് അല്ലാ റസൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പെട്ടെന്ന് അവിടെ നിന്ന് വിഷമിച്ചു, ഓടി അല്ലാഹു റസൂൽ ഹദ്രത്തിലേക്ക് ചെന്നു, റസൂലെ നിങ്ങളാണ് എന്നോട് സംസാരിച്ചത് എന്നത് എന്റെ വിഷമം കാരണത്താൽ, എന്റെ കുട്ടിയുടെ വേർപാട് കാരണത്താൽ, കുട്ടി വിടവാങ്ങിയത് കാരണത്താൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല റസൂൽ, അതുകൊണ്ട് എനിക്ക് മാഫി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറയുകയുണ്ടായി, ആദ്യത്തെ ഷോക്കടിക്കുന്ന ടൈമിലാണ് ഒരാൾക്ക് ക്ഷമിച്ചാൽ വേണ്ടത്ര കൂലി സമ്പാദിക്കാൻ സാധിക്കുക എന്നല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്നലെ ഒരാൾ മരിച്ചാൽ ആ മരണം കാരണത്താൽ രണ്ടാം ദിവസമാകുമ്പോൾ മൂന്നാം ദിവസമാകുമ്പോൾ ക്ഷമ വന്നോളും, ക്ഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ? ഒരാൾക്ക് അപകടം പറ്റിയാൽ എപ്പോഴാ ക്ഷമിക്കേണ്ട ആവശ്യം വരിക? ആദ്യത്തെ നിമിഷത്തിലാണ്. ആദ്യത്തെ നിമിഷത്തിലാണ് ക്ഷമിച്ചാൽ കൂലിയിട്ടുക, പിന്നെ ക്ഷമിച്ചാലോ? അത് ക്ഷമിക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് മറവി അല്ല ഉണ്ടാക്കി തരികയാണ് മനുഷ്യന്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വന്നുപോകും ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ നിമിഷത്തിൽ ആ സഹാബിയത്തിന് പാഠം പഠിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ ഉമ്മ പങ്ങന്മാർക്കും സ്ത്രീകൾക്കും മുസ്ലിം ലോകത്തിന് പൊതുവിലും പാഠം തന്നെയാണ്. എന്നാൽ മരിച്ചവർക്ക് എത്തുമെന്ന് ഉറപ്പുള്ളതായ കാര്യങ്ങൾ ഖുർആനോതൽ. അതുകൊണ്ട് തന്നെ ചോദ്യവക്താക്കൾ പറഞ്ഞതുപോലെ മരിച്ചവരുടെ വീട്ടിൽ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ നാട്ടിൽ പലരും പല ആചാരങ്ങൾ ചെയ്യാറുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അസ്കാർ എന്ന ഗ്രന്ഥത്തിൽ വളരെ കർശനമായ ഭാഷയിൽ മരിച്ചവരുടെ വീടുകളിൽ കൂട്ടം കൂടിയിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ ബിദ്അത്ത് മുൻകറാത്താണ് എന്നതും അതിനെ നിഷേധിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ കച്ചകെട്ടി പുറപ്പെടേണ്ടതുണ്ട് എന്നതും അദ്ദേഹം വളരെ ശക്തിയായ ഭാഷയിൽ പറഞ്ഞതായിട്ട് കാണാം. ഇത് അഷ്റഫ് മൗലവി മദീനത്ത് എന്ന് പറയല്ല കേട്ടാ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അല്ല അസ്കാർ എന്ന ഗ്രന്ഥത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആദാബു ഹമലത്തുൽ ഖുർആൻ എന്താണ് എന്റെ ഓർമ്മ. വേറൊരു ഗ്രന്ഥവും അദ്ദേഹത്തിനുണ്ട് ഇതേ വിഷയത്തിൽ. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കുള്ളതായ അദബുകൾ മര്യാദകൾ എന്ന് പറഞ്ഞിട്ട് വേറെ പുസ്തകമുണ്ട്. അവിടെയും പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിയിട്ട് മരിച്ചവരുടെ വീടുകളിൽ പോയിട്ട് അവിടെ മൈത്തമുണ്ടാക്കിയിട്ട് ഖുർആൻ പാരായണം ചെയ്യേണ്ടതല്ല കൂട്ടരെ നിങ്ങൾ. ഖുർആൻ അങ്ങനെ ജനങ്ങൾക്ക് വിൽക്കാനുള്ളതല്ല, മരിച്ചവരുടെ വീടുകളിൽ ഓതാനുള്ളതല്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ മരിച്ചവരുടെ വീടുകളിലേക്ക് പോയിട്ട് നാം കാണാറുള്ളത് പോലെ പള്ളികളിൽ നിന്നിട്ട് മുസ്ലിംമാരെ വിളിച്ചിട്ട് ഓതിപ്പിക്കാർ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ബിദ്അത്താണ്, ഇസ്ലാമിലുള്ളതല്ല. പിന്നെയോ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നാം മരിച്ചവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ മയ്യത്തിനടുക്കിലേക്ക് ചെന്നതിന്റെ ശേഷം നാം എന്ത് വേണം? അവിടെ അവർക്ക് വേണ്ടി മാഫിന് അപേക്ഷിക്കുക അള്ളാഹുവിനോട്. അള്ളാഹും ഒഫർലഹു, അള്ളാഹും റഹമോ, നിങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്യുക. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ഒരു പ്രത്യേക ആചാരങ്ങൾ ഉണ്ടാക്കി വിട്ടപ്പോൾ ഒരു ഫാത്തിഹ ഓതുക, പിന്നെ പുല്ലുവല്ല ഓതുക, പിന്നെ പുലർബിൽ ഓതുക, പിന്നെ റബ്ബിന്നാസി ഓതുക, എന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് നീണ്ട ഒരു അരമണിക്കൂർ ഔസുൽ മിസ്ല സവാബി എന്ന് പറഞ്ഞിട്ട് രജിസ്റ്ററാക്കുന്ന വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട് ഇലാ ഹദ്രത്ത് പറഞ്ഞിട്ട് കുറെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, വേണമെങ്കിൽ സൂറത്ത് യാസീനും കൂടി ഓതുക, ഇങ്ങനെയെല്ലാം ചെയ്ത് കാണിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇതാണ് ഇസ്ലാമി എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ നാടന്മാർക്ക് മരിച്ചവരുടെ വീട്ടിൽ പോയാൽ ദീനിന്റെ ചടങ്ങുകൾ എത്രയോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു വീഴ്ച ബോധമുണ്ടാവുകയാണ്. അവർ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. മുസ്ലിയാർ കാട്ടിയ പോലെ ഞാൻ കാട്ടിയില്ല, എനിക്ക് യാസീൻ അറിയുകയില്ല, എനിക്ക് അവൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാൻ അറിയുകയില്ല. അതുകൊണ്ട് റസൂല് മരിച്ചവരുടെ വീട്ടിൽ പോയാൽ ചെയ്യാൻ കൽപ്പിച്ചതായ സുന്നത്ത് ഞാൻ ചെയ്യാത്തവനായി പോകുമോ എന്ന ഒരു അപകർഷ ബോധമെന്നോ അല്ലെങ്കിൽ വീഴ്ച ബോധമെന്നോ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ബോധമാണ് സാധാരണക്കാർക്കുണ്ടാകുന്നത്. കരിഞ്ചൻ തൈര സ്പെഷ്യലിസ്റ്റ് നേടിയ വിഭാഗം ഇസ്ലാമിലില്ലാത്തത് കൂട്ടിച്ചേർത്തപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അനിശ്ചയത്തെ നേതാവ് ഒടുപ്പിച്ചിട്ടുള്ളത് മരിച്ചവരുടെ വീട്ടിൽ ചെന്നാൽ അള്ളാഹു മഗ്ഫിർലഹു അള്ളാഹു റഹമു, മലയാളത്തിൽ പറഞ്ഞോളി, അള്ളാഹു മരിച്ചവർക്ക് പുറത്തുകൊടുക്കട്ടെ, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, വീട്ടുകാരോട് പറയുക അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇത് അള്ളാഹു ഇഷ്ടമുള്ളത്, അള്ളാഹു നൽകിയതിനെ അള്ളാഹു കൊണ്ടുപോകുന്നു, ഇഷ്ടമുള്ളത് ഇവിടെ നിർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ കുട്ടി മരിക്കാൻ പോകുന്ന വാർത്ത അള്ളാഹു റസൂലിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ റസൂല് വന്നാളോട് പറഞ്ഞു, എന്റെ മകളോട് പോയിട്ട് പറഞ്ഞു, പറയുക നിങ്ങൾ അള്ളാഹാണ് അള്ളാഹ് തന്നത് എന്റെ അധികാരം, മീൻ അധികാരം അള്ളാഹാണല്ലോ കുട്ടിയെ നമുക്ക് തന്നത്, അള്ളാഹുള്ള അധികാരമാണത്, അള്ളാഹിന്റെ കീഴിലാണ് ആ കുട്ടി, ഇഷ്ടമുണ്ടാക്കുമ്പോൾ അള്ളാഹ് കൊണ്ടുപോകുന്നു, അതിൽ വെപ്രാളം ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് എന്റെ മകളോട് പറയുമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആളോട് പറഞ്ഞ വാർത്ത സഹീൽ ബുഖാരിയിൽ കാണാം. കണ്ടില്ലേ? അപ്പോൾ ഇത്ര ചെറിയ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ ഖബറെടുക്കൽ ചെന്നാൽ ചിലവർക്കൊക്കെ സിയാറത്തിന് പോകാൻ പ്രയാസം, ഒരു എവിടുക്കോ ബോംബെയിലേക്ക് പോകേണ്ടതുപോലെയാണ് ഒരാൾക്ക് സിയാറത്തിന് പോകണമെന്ന് പറഞ്ഞാൽ, എത്രത്തോളം ഞങ്ങളുടെ നാട്ടിലൊക്കെ സിയാറത്തിന് പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 രൂപ കൈമടക്കാൻ ഉണ്ടാക്കണം, പിന്നെ അദ്ദേഹത്തിന് ആകെ ശമ്പളം ഉള്ളതൊരു ദിവസത്തിൽ ചിലപ്പോൾ വരുമാനം 10 രൂപയായിരിക്കും ഒരു ദിവസത്തിൽ, ആ കൈമടക്ക് ഉണ്ടാക്കണം, അതിന് പുറമെ അവിടെ ഇത് ചെയ്യണം, അവിടെ ഒരു പച്ച മുസ്ലിയാരെ കിട്ടുകയില്ല, കിട്ടിയില്ലെങ്കിൽ സിയാറത്ത് ചെയ്യാൻ കഴിയുകയില്ല എന്ന ഒരു വീഴ്ച ബോധം കാരണത്താൽ സുന്നത്തായ സിയാറത്ത് പൊതുജനങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഒരു ബിസിനസ് പദ്ധതിയായി മാറിയിരിക്കുകയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. അതൊന്നും തന്നെയില്ല യഥാർത്ഥത്തിൽ സിയാറത്തിൽ. മുസ്ലിയാരുടെ ആവശ്യമില്ല, മധ്യത്തിൽ ഒരാളുടെ ആവശ്യമില്ല. പിന്നെയോ നിന്റെ വാപ്പയുടെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് അസ്സലാമു അലൈക്ക യാ അബി, എന്റെ വാപ്പ നിങ്ങൾക്ക് അല്ലാതെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾ എന്നേക്കാളും മുമ്പ് പോയി പോയി, ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിന്നിൽ വരുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ എനിക്കും മരിക്കേണ്ടി വരും വാപ്പാ. അള്ളാഹു നിങ്ങളെയും എന്നെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ വാപ്പാ. മലയാളത്തിൽ പറഞ്ഞൂടെ, അതിന് മുസ്ലിയാരുടെ ആവശ്യമുണ്ടോ? അതിന് അൽഫാത്തിഹ പറയേണ്ട ആവശ്യമുണ്ടോ? യാസിനോദന്റെ ആവശ്യമുണ്ടോ? അതൊന്നും ഖുർആനിലോ ഹദീസിലോ കാണുന്നതല്ല. ഏതെങ്കിലും ഒരു സഹാബി, ഏതെങ്കിലും ഒരു താബിഈ, ഏതെങ്കിലും ഒരു താബിഈ സഹാബി ഇന്ന് നമ്മുടെ നാട്ടിൽ കാണാറുള്ള രൂപത്തിലുള്ളതായ രജിസ്ട്രേഷൻ നടത്താറുള്ളതായ ഇലാഹ ഹദ്റത്ത് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ, അത് കാട്ടിയെന്ന് സ്ഥിരീകരിക്കാൻ വല്ലവർക്കും സാധിക്കുമെങ്കിൽ, കഴിയുമെങ്കിൽ അഷ്റഫ് മൗലവി ഇതെല്ലാം ഒഴിവാക്കിയിട്ട്, മദീനയിൽ ഒരു സിറ്റി ഒഴിവാക്കിയിട്ട് നിങ്ങൾ പറയുന്ന ഇലാഹ ഹദ്റത്തിലേക്ക് വീണ്ടും മടങ്ങുന്നതാണ് കൃത്യം തന്നെ, ഉറപ്പാണ്. കാണിച്ചു തന്നാ മതി, അത്രയേ ഉള്ളൂ. ഖുർആനിലോ ഹദീസിലോ റസൂലോ സഹാബത്തോ താബിഈങ്ങളോ അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ പദ്ധതി ഖബറിന്റെ മുമ്പിൽ വെച്ചിട്ട് ചെയ്തു എന്നത് കിതാബിലൂടെ രേഖയിലൂടെ കാണിച്ചു തരിക. എന്നാൽ നാം ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പഴയ പദ്ധതിയിലേക്ക് തന്നെ കൈമടക്ക് വാങ്ങാൻ നാം തയ്യാറാണ്. അത് ഉറപ്പ് തന്നെയാണ്, സംശയമേ ഇല്ല. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇതുവരെ 20 കൊല്ലമായി നാം ഇങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് ഒരു മസലോക്കും ഇതുവരെ നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല, തിരിച്ചു തന്നിട്ടില്ല. അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം, പോക്കറ്റിൽ തിരക്കില്ല, നാം പറയുന്നതായ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. അള്ളാഹു റസൂലിന്റെ നാട്ടിൽ നിന്നിട്ട് നാം കേൾക്കുന്ന ഇത് തന്നെയാണ് സത്യം. അതിന്റെ പിന്നിലാണ് നാം അണിനിരക്കേണ്ടത്. എന്നാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. മരിച്ചവരുടെ അടുക്കൽ ചെന്നിട്ട് നാം സലാം പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവനവൻ അറിയുന്ന ഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കാം. പക്ഷേ അബർ സിയാത്ത് എന്ന് പറയുന്നത് പരലോകത്തെ സ്മരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം നിർണയിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ്സാണ്, ബിസിനസ് മെയിൻഡാണ് അതിലുമുള്ളത്. അതുകൊണ്ട് കുവൈറ്റിലേക്ക് പോകാൻ, ദുബൈയിലേക്ക് പോകാൻ, ഗൾഫിലേക്ക് പോകാൻ, വിസ കിട്ടാൻ, ബിസിനസ് തുടങ്ങാൻ, അല്ലെങ്കിൽ മക്കളെ കിട്ടാൻ, അല്ലെങ്കിൽ കാണാതായതായ ബോട്ട് മടങ്ങിക്കിട്ടാൻ, അങ്ങനെയുള്ള വല്ല പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് വേണ്ടിയാണ് ഔലിയാന്റെ ആവശ്യമുള്ളത്. അവിടെയാണ് ഖബറിന്റെ ഓർമ്മ വരുന്നത്. മരണത്തെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ ഖബറിന്റെ അടുക്കലേക്ക് പോകണമെന്ന് നമ്മുടെ അനിശ്ചയത്തിന് നേതാവായ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ആ വാക്ക് പിറ്റാക്കിയിട്ട് സിയാറത്ത് ചെയ്യുന്നവരെ ത്രേണ്ട്. ഇപ്പോൾ ഞാൻ കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് കുട്ടിയില്ലാതെയാക്കണമെന്ന് പറയുന്ന ആളല്ല. കുളിപ്പിക്കാതെ കുട്ടിക്ക് കുട്ടിയെ അഴുക്കിൽ പരണ്ടണ അഴുക്കിൽ മുക്കണമെന്നും ഞാൻ പറയുന്നില്ല. പിന്നെയോ മദ്യനില അംഗീകരിക്കുക, ജിയാദ് ചെയ്യേണ്ടവിടുത്ത് ചെയ്യേണ്ടതുപോലെ ജിയാദ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ളതായ ശിർക്ക് കടന്നുകൂടുന്ന ഭൗതിക നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഔലിയാക്കന്മാരുടെ അടുക്കൽ പോകുന്നതായ അബൂജഹലും ഉസ്ബത്തും ശൈബത്തും ചെയ്തതായ രൂപത്തിലുള്ള സിയാറത്ത് നാം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് മാത്രമേ നാം പറയുന്നുള്ളൂ. അത് അതേ ഗൗരവത്തിൽ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ഒറിജിനൽ അഹ്ലുസ്സുന്നത്തുൽ മഅത്തിന്റെ പിന്നെ നടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുന്നതിൽ പെട്ടതാണ് പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല വല്ലദീന ജാഉ മിൻ ബാദിഹിം യഖൂലൂന റബ്ബനാ ഹബ് ലനാ വ ലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിലീമാനി വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ആ സൂറത്ത് ആ ആയത്തിൽ എന്താ പറഞ്ഞത്? മരിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ജീവിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് ചെയ്തതായ അമലുകളെ അവർക്ക് കുറിച്ചിട്ട് റിക്കാർഡാക്കിയിട്ട് അവരിൽ കൊടുക്കും, പരലോകത്തിലും കൊടുക്കും. ആധാരവും അവർ പോകുന്ന സമയത്ത് ഇവിടെ കെട്ടിയതായ മദ്രസ, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇവിടെ പഠിപ്പിച്ച വിദ്യാഭ്യാസം എന്തെല്ലാം ഇവിടെ ഉണ്ടോ ആ ആധാരങ്ങളുടെ പ്രതിഫലവും മരിച്ചവർക്ക് കബറിലും പരലോകത്തിലും കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്, കിട്ടുന്നതാണ്. ഒക്കു ബോർഡ് ഉണ്ടാക്കിയാൽ, ഒക്കു ഭൂമി ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ യസീംഖാന തുറന്നുവിട്ടാൽ, മദ്രസ പള്ളികൾ സ്ഥാപിച്ചാൽ, അതുപോലെ തന്നെ കിതാബുകൾ എഴുതിയാൽ, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ, നല്ല നല്ല ഗ്രന്ഥങ്ങൾ രചിച്ചാൽ, അല്ലെങ്കിൽ ഇൽമീദമാരെയും അതുപോലെ തന്നെ മുസല്ലിമീങ്ങളെയും ഇവിടെ ശിക്ഷിച്ചു വിട്ടാൽ, അവരെല്ലാം സൽക്കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴെല്ലാം ഉസ്താദന്മാർക്ക് ഖബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നതൊക്കെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതാണ്. അതേസമയത്ത് മരിച്ചവർക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല, നമസ്കരിച്ചാൽ കിട്ടുകയുമില്ല. അതുപോലെ തന്നെ നമ്മെ മരിച്ചവർക്ക് നമ്മുടെ സ്വന്തം ചോരബന്ധമുള്ളവരായ ഉമ്മയോ വാപ്പയോ അല്ലെങ്കിൽ മക്കളോ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട് എന്നോ, അല്ലെങ്കിൽ നിർബന്ധമായ റമളാൻ നോക്കിയിട്ടില്ല എന്നോ അറിഞ്ഞാൽ നാം നോക്കിയാൽ കിട്ടുമെന്ന് ചില ഹദീസുകൾ കാണുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്നും ചില ഫുഖഹാക്കൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിട്ട് കാണാം. അതേസമയത്ത് മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് ഇസ്ലാം ശാസിച്ച തെളിവുള്ളതല്ല ഖുർആനോത്ത്. പക്ഷേ പ്രചാരം കേരളത്തിലുള്ളത് അതിനാണ്. എന്തുകൊണ്ട്? ഖുർആനോത്തിനെ കുറിച്ച് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഏറ്റവും സഹീഹായ അഭിപ്രായത്തിൽ ഹനഫി മദ്ഹബിൽ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അഭിപ്രായത്തിലും അവരുടെ അസ്ഹാബികളുടെ അഭിപ്രായത്തിലും മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം എത്തുകയില്ല എന്നതാണ്. ചിലവരെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം ശാഫിയും അവരുടെ അസ്ഹാബികളും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദ്കാറിലും അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിം എന്ന വലിയ ഹദീസ് ഗ്രന്ഥമുണ്ടല്ലോ, അതിന്റെ വിശദീകരണം നൽകിയെടുത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെയോ, അപ്പോൾ സംശയമുള്ള കാര്യമാണെന്ന് അർത്ഥം. ഏത് കിട്ടുമോ കിട്ടുകയില്ലേ എന്നതിൽ സംശയമുള്ള കാര്യമാണ് എന്ത്? ഖുർആൻ ഓതിയാൽ നാം നഷ്ടമുള്ള ബിസിനസ് നടത്തേണ്ടതില്ല. നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ വാപ്പാക്കോ നമ്മുടെ ജ്യേഷ്ഠനോ നമ്മുടെ അനുജനോ മരിച്ചു പോയവർക്ക് വല്ലതും ജീവിച്ചിട്ടുള്ളവർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നൂറേ നൂറിന് കിട്ടുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് ചെയ്യുക. മറ്റത് ചെയ്താലോ? കിട്ടിയാ കിട്ടിയില്ലെങ്കിലില്ല, നഷ്ടത്തിന്റെ കച്ചവടത്തിന് പോകണ്ട എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്നല്ലാതെ അങ്ങനെയുള്ള അങ്ങനെ പറയുന്നവരോട് എതിർക്കാനോ പാർട്ടി ഉണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ ക്ഷാമം നടത്തുന്ന കബറിന്റെ മീതെ വെച്ചിട്ട് മരിച്ചെന്നല്ലാതെ വേറെ മയ്യത്തുകൾ അവിടെ ഉണ്ടാക്കാനോ പോകണമെന്ന് നാം പറയുന്നില്ല. ഒരാൾ മരിച്ചിട്ടുണ്ടല്ലോ, അത് മതി. പിന്നെ ഇതേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഗ്രൂപ്പുണ്ടല്ലേ, ഇസ്ലാമിൽ കരിഞ്ചന്ത ഉണ്ടാക്കുന്ന പരിപാടി നടത്തുന്ന വിഭാഗം, ആ ഗ്രൂപ്പുണ്ടല്ലോ, ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മൂന്നാം ദിവസം, ഏഴാം ദിവസം, പിന്നെ എന്താണ് നാൽപ്പതാം ദിവസം ഇങ്ങനെ ഒരു പ്രത്യേക ആണ്ടുകൾ അല്ലെങ്കിൽ എന്തായാലും പറയാം ചടങ്ങുകൾ അല്ലെ ഉണ്ടാക്കുക. അത് നിങ്ങളുടെ ഭാഷയിൽ അതെ. അപ്പോൾ ഓരോ പ്രദേശത്തിൽ ഭാഷ വ്യത്യാസം ഉണ്ടെങ്കിലും ആചാര വ്യത്യാസം ഉണ്ടാവില്ല, ആചാരം എല്ലാവർക്കും തന്നെയാണ്. ും ഇസ്ലാമികത്വത്തിന്റെ ഉടമകളുടെ ഹൃദയം തുല്യതയുള്ള ഹൃദയമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുകയാണ്. കാരണം എന്തുകൊണ്ട്? ഇവരുടെ എല്ലാ ഉസ്താദ് മെയിൻ ഉസ്താദ് ഇബ്ലീസ് ആയതുകൊണ്ട് തന്നെ എല്ലാ അനാചാരങ്ങൾ ലോകത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഉസ്താദ് ആരാണ്? ഇബ്ലീസാണ്. അത് അമേരിക്കയിൽ അനാചാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് പഠിപ്പിക്കുന്ന ഇബ്ലീസാണ്. അതേ ഇബ്ലീസിന്റെ മക്കൾ തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലും അനാചാരം ഉണ്ടാക്കുന്നത്. ഉസ്താദ് ഒന്നായതുകൊണ്ട് തിൽമീസന്മാരുടെ എല്ലാം അഭിപ്രായം ഒന്നായി വരുന്നു എന്നർത്ഥം. അതെ. അപ്പോൾ മൂന്നാം ദിവസം, ഏഴാം ദിവസം, നാൽപ്പതാം ദിവസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഈ സ്ത്രീധനം പോലോത്തതായ ആ മുസ്ലിങ്ങളിൽ നിന്നിട്ട് വന്നതായ ഒരു ആചാരം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെയോ, ഇതെല്ലാം അനിസ്ലാമികമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ളത് പോലെ അതൊക്കെ ജമാഅത്തുകാർ പറയുന്നതാണ് അല്ലെങ്കിൽ മുജാഹിദീങ്ങൾ പറയുന്നതാണ് അല്ലെങ്കിൽ തബ്ലീഗുകാർ പറയുന്നതാണൊക്കെ പറയാറുണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇത് ചെയ്യുന്ന മുസ്ലിംമാർ ഓതുന്ന ഗ്രന്ഥത്തിലുള്ളതാണ്, നാം ഓതിയതുമാണ് പണ്ട്. ജമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമുണ്ട് നമ്മുടെ നാട്ടിൽ, മുസ്ലിംമാർ ഓതാറുള്ളതാണ്. ഹാക്കിയത്തിൽ ജമൽ പരിശോധിച്ചാൽ അതിൽ കാണാം. അതിന്റെ ഉടമ പറയുകയാണ്, അതുപോലെ തന്നെ യാനത്തുസ്സാലിഹീൻ എന്ന് പറഞ്ഞ ഞാൻ പുസ്തകം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഫത്വഹുൽ മുഈനിന്റെ ഷർഹാണ് ഇത്, നാല് വാല്യമുണ്ട് ഈ പുസ്തകത്തിലുമുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന വേർഡ് ഒമിനൽ ബിദഅൽ മുൻകറത്തിൽ മക്റൂഹ്, ഏറ്റവും വടക്കായതായ അനാചാരത്തിൽപ്പെട്ടതാണ് ഏത്? ഈ നാൽപ്പത് പോലോത്ത, ഏഴ് പോലോത്ത ഓരോ ദിവസങ്ങൾ നിർണയിച്ചിട്ട് ആ ദിവസങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അനാചാരമുണ്ടാക്കുക. അതിന്റെ പേര് ഈജിപ്ത് രാഷ്ട്രങ്ങളിലൊക്കെ വഹ്ഷ എന്നാണ് മൂന്നാം ദിവസത്തിന്റെയോ അല്ലെങ്കിൽ ഏഴാം ദിവസത്തിനോ പറയുക. ജം എന്നും പറയും, അർബഈൻ എന്നും പറയും. അർബഈൻ നാൽപ്പത്, ഇത് എവിടെയുള്ള വേർഡാണ്? നമ്മുടെ നാട്ടിലുള്ള പള്ളി തരത്തിലുള്ള കിതാബിലുള്ള വേർഡാണ്. അപ്പോൾ നാൽപ്പത് എന്ന പേരിൽ, ഏഴെന്ന പേരിൽ, മൂന്നെന്ന പേരിൽ, അല്ലെങ്കിൽ വഹ്ഷത്തെന്ന പേരിൽ, ഏതെങ്കിലും പേരിലാവട്ടെ, ജനങ്ങൾ മരിച്ചവരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് പ്രത്യേക ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് അനിസ്ലാമിക ആചാരമാണ്, ബിദ്അത്തും മുൻകറത്തുമാണ് എന്നത് ശാഫി പണ്ഡിതന്മാർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പാടുപെടാൻ വേണ്ടി ആദ്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് നാം തന്നെയാണ്. പ്രത്യേകിച്ച് ജമാഅത്തിന്റെ ഉടമകളാണെന്നും ഷാഫി ഇമാമിന്റെ പിന്നിൽ അണിനിരക്കുന്നവരാണെന്നും പറയുന്നവർ ഇക്കാര്യം ഷാഫി ഗ്രന്ഥത്തിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്, ശ്രദ്ധിക്കേണ്ടതുമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ല ആ ഭാഗത്തും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല ആ ഭാഗത്തൊക്കെ വ്യാപകമായ പരിപാടിയായിരുന്നു 70,000 വിഗ്രഹിച്ചില്ല അല്ലേ, അതിപ്പോ വടക്കോട്ടും വ്യാപകമായി എത്തിരിക്കുകയാണെന്നാണ്. കാരണം ഇപ്പോൾ ജനങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പിന്റെ ബാക്കിലാണല്ലോ, അപ്പോൾ ഗ്രൂപ്പ് എവിടേക്കെത്തുന്നു അവിടെയെല്ലാം സോറി അവിടെയെല്ലാം എന്തെത്തും? ആ ആചാരവും എത്തും ഗ്രൂപ്പിന്റെ. അതുകൊണ്ട് 70,000 ഞങ്ങളെ നാട്ടിലുണ്ടായിരുന്നില്ല. കാസർഗോഡ് ഭാഗത്ത് ഞാൻ 25 കൊല്ലം 26 കൊല്ലം മുമ്പ് കാസർഗോഡ് വിട്ട സമയത്ത് ഈ 70,000 ദിക്ർ പരിപാടി ഉണ്ടല്ലോ, മെരിച്ചാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിൽ അറിയാമായിരുന്നില്ല. ഇപ്പോൾ അതും വന്നിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഞാൻ ഇന്ന് 313 ഇനമുള്ള മൗലൂദ് കിതാബും 213 ഇനമുള്ളതും 111 ഇനമുള്ളതും കുറെ കിതാബുകൾ ഞാൻ ഇന്ന് പരിശോധിച്ചു നോക്കി. ആരൊക്കെയാണ് ഇത് കെട്ടിക്കൂട്ടിച്ചേർത്ത കരിഞ്ചന്ത എവിടുന്ന ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എവിടെയും കാണില്ല എന്ന് മാത്രമല്ല, അത് കള്ള ഹദീസാണ്, കെട്ടി ഉണ്ടാക്കപ്പെട്ടതാണ് 70,000. ഈ 70,000 പള്ള പരിപാടിയാണ്, പള്ളക്കുള്ളതായ പെട്രോളാണത്. കാരണം 70,000 ചുരുങ്ങിയാൽ 70 അല്ലെങ്കിൽ 7 ആളെങ്കിലും ഇരുന്നിട്ട് ചെല്ലണമല്ലോ. അപ്പൊ അയാൾക്ക് തീറ്റാനുള്ള പദ്ധതിയാണ്. അതൊക്കെ ഖേദകരമെന്ന് പറയട്ടെ. മെരിച്ച വാർത്ത വരുമ്പോൾ ഇവിടെ വെച്ചിട്ട്, മദീനയിൽ വെച്ചിട്ട് മെരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂലോ സഹാബാക്കളോ താബിഈങ്ങളോ താബിഈങ്ങളോ ചെയ്യാത്തതായ ഇങ്ങനെയുള്ളതായ ആചാരത്തെ ആ മഹാത്മാക്കൾ ജീവിച്ചതായ നാടുകളിൽ ഇരുന്നിട്ട് പോലും ഈ നാട്ടിലേക്ക് വിധ തന്നതായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നന്ദി പോലും കാണിക്കാതെ ഇങ്ങനെയുള്ള 70,000 പദ്ധതി നടത്തുന്നവർ ഇവിടെയുമുണ്ട്. അല്ലാഹു ഹിദായത്തിലാക്കട്ടെ. ഇസ്ലാമിൽ അതിലില്ല. ഉണ്ടെങ്കിൽ നമുക്ക് തെളിവ് കൊണ്ടുവരിക. നാളെ തന്നെ നാം ഈ പറയുന്നതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ പറയുന്ന 70,000 മടങ്ങാം. അപ്പോൾ അത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളവർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതാല الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور എന്തിനടോ നിന്റെ വാപ്പ മരിച്ചത്? നീ ആ മരിച്ച വാപ്പാന്റെ പിന്നിൽ മരിക്കുന്നവനാണ് എന്നത് നീ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് മരണമുണ്ടാകുന്ന വേളയിൽ മരിച്ചവരുടെ മരണത്തിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടിട്ട് മരിച്ചതായ ആൾക്കാരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കണ്ട ജീവിതമായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള വീഴ്ചയിൽ നാം പെട്ടുപോകാതെ വേണ്ടി അദ്ദേഹം വീഴ്ച വരുത്തിയവനാണെങ്കിൽ അദ്ദേഹം ഇത്രകാലം ജീവിച്ചിട്ട് അദ്ദേഹത്തിന്റെ താടി നിറച്ചിട്ട് പോലും നിസ്കരിച്ചില്ലല്ലോ. അദ്ദേഹം കള്ളുകുടിയനായിട്ട് ജീവിച്ചവനാണല്ലോ. അദ്ദേഹം പെണ്ണുപിടിയനായിട്ട് ജീവിച്ചവനാണല്ലോ. അദ്ദേഹം എരുമരാഗവും കഴുതരാഗവും കേട്ടവനാണല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും വിനോദാഭാസത്തിൽ കഴിച്ചു കൂട്ടിയവനാണല്ലോ. അവന്റെ രാത്രി മുഴുവനും റോക്കൺ റോളുകളിലൂടെ അല്ലെങ്കിൽ ബീലാ ഹൗസുകളിലൂടെയോ അല്ലെങ്കിൽ നെറ്റ് ക്ലബുകളിലൂടെയോ കഴിച്ചു കൂട്ടിയവനാണല്ലോ. അങ്ങനെയുള്ള മനുഷ്യനാണ് എന്റെ മുമ്പിൽ നിന്നിട്ട് ഇപ്പോൾ പോയത്. എനിക്കിപ്പോൾ ശേഷിക്കുന്നത് ഒന്നൊരിക്കലോ 20 വർഷം അല്ലെങ്കിൽ 40 വർഷം അഥവാ ശേഷിക്കുന്നുണ്ടെങ്കിൽ ഹയാത്തുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസത്തിൽ അവൻ പെട്ട അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കണമെന്ന ബോധം ജീവിക്കുന്നവർക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്തിനാണ് കൂട്ടരെ ഇവിടെ മരണത്താൽ അല്ലാഹു ഉണ്ടാക്കിയത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണം കണ്ടിട്ട് ആരാണ് നന്നായി ജീവിക്കുന്നത് മുന്നോട്ട് വരുന്നത് എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. അവൻ മന്യനാണ്, പുറത്തു തരുന്നവനാണ്. മരണത്തെ കണ്ടിട്ട് ചിന്തിച്ചിട്ട് തോപ ചെയ്തിട്ട് മാറ്റപ്പിച്ചിട്ട് തോലിവാസങ്ങൾ ഉപേക്ഷിച്ചിട്ട് വിനോദാവാസങ്ങൾ ഉപേക്ഷിച്ചിട്ട് ശിർക്ക് ഒഴിവാക്കിയിട്ട് അള്ളാഹനെ മാത്രം വിളിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം മറക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിർത്തിയാക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ, അള്ളാഹന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഇസ്ലാമിൽ ഇതുവരെ കടത്തിക്കൂട്ടിയതായ അനാചാരത്തെ നിർമാർജ്ജനം ചെയ്യാൻ, ആ കരിഞ്ചന്തയെ ഒഴിവാക്കാൻ പാടുപെട്ട് അതിന് പരിശ്രമിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ നാഥനാകുന്ന റബ്ബുൽ ഇസ്സത്ത് മാന്യനാണ്, അവൻ നിങ്ങളുടെ തൗബയെ സ്വീകരിക്കുന്നതാണ്, നിനക്ക് നിങ്ങൾക്ക് മാഫ് ചെയ്തു തരുന്നതും ആണ്. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, മയ്യത്ത് കബറിനടുക്കിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നാം ഇവിടെ കാണാത്തതായ ഒരു പ്രത്യേക കോലാഹലങ്ങൾ നമ്മുടെ നാട്ടിൽ കേൾക്കാം അല്ലേ? ഇല്ലേ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതൊക്കെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് നേടിയ ആൾക്കാരുണ്ട്. ചില ആൾക്കാരുടെ ഡ്യൂട്ടി തന്നെ അത് തന്നെയാണ്. മരണം എവിടെ സംഭവിച്ചു, ആ മരിച്ച കുടുംബവുമായി ബന്ധമില്ലാത്ത ആളാണെങ്കിലും അയാൾ അവിടെ എത്തി. എന്തുകൊണ്ട്? അയാള് ജഹ്വരി ഇത്തോത്തുള്ള ആളാണ്, പറഞ്ഞാൽ ഭയങ്കര ശബ്ദമുള്ള ആളാണ്. അപ്പോൾ ഒരു 100 ആള് മയ്യത്തിന്റെ ബാക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അയാളെ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ മുമ്പ് പറയും. അപ്പൊ അത് ബാക്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാവരും ഏറ്റുപാടുകയും ചെയ്യും. തൗഹീദിനോട് നമുക്ക് കലിമത്ത് തൗഹീദിനോട് എതിർപ്പൊന്നുമില്ല. കലിമത്ത് തൗഹീദ് വേണ്ടത്ര ചൊല്ലിക്കോലി. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു നിയമ വ്യവസ്ഥയാണ്, ഒരു പ്രത്യേക ജീവിത പദ്ധതിയാണ്. അതിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും അധികാരവും അവകാശവും ഇല്ല. അള്ളാഹു നമ്മളോട് അഞ്ഞൊപ്പ് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറൊപ്പ് നമസ്കരിച്ചാൽ കൂലി കിട്ടുമോ? ഇല്ല, പേര് മാറ്റേണ്ടി വരും. അഞ്ചിന്ന് നാലാക്കിയാലോ കൂലി കിട്ടുകയില്ല എന്ന് മാത്രമല്ല, ശേഖരനാ വേണ്ടി വരും. പേര് മാറിപ്പോകുന്നതാണ് കുറഞ്ഞാൽ, കുറച്ചാലും പേര് മാറി, കൂടിയാലും പേര് മാറി. ആ അങ്ങനെയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഇല്ലാത്തത് ഇല്ലാത്ത സമയത്ത് പറയരുത്.
ഞാൻ പറയുകയാണോ?
ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കേരളത്തിൽ സുപരിചിതനാണ്, ശാഫി മദ്ഹബിൽ മഹാപണ്ഡിതനാണ്, സഹീഹ് മുസ്ലിമിന്റെ ഷർഹ് മഹാനാണ്. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ കേൾപ്പിച്ച അദ്കാർ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഉമിമ്മാ തഅവദ അന്നാസ് ഇന്ദന, ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യന്മാരെ അഥവാ ഈജിപ്തിലും ഡമസ്കസിലുമാണ് ഈ പറയുന്നത്, സിറിയയിലാണ് മനുഷ്യന്മാര് അവരുടെ കാലഘട്ടത്തിൽ തന്നെ ആറാം നൂറ്റാണ്ടിലാണ് ഈ പറയുന്നത്, ജനങ്ങൾ കൊണ്ടുവന്നതായ ഒരു പ്രത്യേക പദ്ധതിയിൽപ്പെട്ടതാണ് ശബ്ദം പൊക്കുക എവിടെ മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത്. എന്നിട്ടോ അദ്ദേഹം പറയുന്നു, അസ്സവാബു, ഞാൻ ഷോർട്ടാക്കുന്നു, അസ്സവാബു അൽ മുഖ്താറു മാ കാന അലൈഹി സലഫു സാലിഹ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ അടുക്കൽ ഏറ്റവും സ്വീകാര്യോഗ്യമായ അഭിപ്രായം ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്താണ് അദ്ദേഹത്തിനെ അനുഗമിക്കുന്നതായ വിഭാഗം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ അസ്സുകൂതു, മൗനം ദീക്ഷിക്കണം എന്നതാണ്. അസ്സുകൂതു, മൗനം ദീക്ഷിക്കണം എന്നതാണ്. എന്തുകൊണ്ട്? ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ നടക്കുമ്പോൾ, ഫലാ യർഫഉ സൗത ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതൽ കൊണ്ടോ, വലാ ദിക്രിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ കൊണ്ടോ, വലാ ഗൈറു ദാലിക, വേറെ എന്ത് സലാത്തോ ദിക്റോ തഹ്ലീലോ തസ്ബീഹോ ചൊല്ലിയിട്ട് ആരും കോലാഹലമുണ്ടാക്കരുത്, ശബ്ദമുണ്ടാക്കരുത്, അത് അനിസ്ലാമികമാണ്. വൽ ഹിക്മതു ഫീഹി ളാഹിറ, എന്തിനാണ് മൗനം വീക്ഷിക്കേണ്ടത് എന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഇവിടെ എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. കാരണം കോലാഹലമുണ്ടാക്കുകയാണെങ്കിൽ ഭയവും ഭക്തിയും ഉണ്ടാവില്ല. പക്ഷെ മൗനം ജീവിച്ച് ഇവിടെ നടക്കുമ്പോൾ നടന്നാലോ, ഇദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിയും ഇങ്ങനെ മയ്യത്തിനെ നോക്കിയിട്ട് ചിന്തിക്കാണ്, ഇദ്ദേഹം ഇപ്പോൾ പോകുന്നത് എവിടേക്കാണ്? അള്ളാഹു റസൂൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ബുഖാരിയിൽ മുസ്ലിം എടുക്കുന്ന ഹദീസാണ്, ഓരോ മയ്യത്തും പോകുന്ന വേളയിൽ ആ മയ്യത്ത് പറയുന്നതായിരിക്കും അവൻ െങ്കിൽ എന്റെ കേടേ, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, അയിന തൽഹബൂ നബിഹ, എവിടേക്കാണ് കൂട്ടരെ എന്നെയും കൊണ്ട് നിങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ദോഷിയായ പാവിയായ മയ്യത്ത് അട്ടഹാസിക്കുന്നതായിരിക്കും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ആ ശബ്ദത്തെ സകലയിൻ അല്ലാതെ, ജിന്നും ഇൻസുമല്ലാതെ, മനുഷ്യനും ജിന്നുമല്ലാതെ എല്ലാം ആ ശബ്ദത്തെ കേൾക്കുന്നതാണ്. നാൽക്കാലി മൃഗങ്ങൾ വരെ കേൾക്കുമെന്നാണ് ആ മയ്യത്ത് പോകുന്ന വേളയിലാണ് പറയുന്നത്. അങ്ങനെയുള്ള റസൂല് പറഞ്ഞതായ ആ വാർത്ത വന്നിട്ട് ഒന്ന് ചിന്തിക്കാം, മയ്യത്ത് കൊണ്ടുപോകുന്ന വേളയിൽ ഇതുപോലെയുള്ള ഒരു സംഭവം എനിക്കും വരാനുണ്ടല്ലോ. ഓരോ പെണ്ണിന്റെ മകൻ, ഇവിടെ ജീവിക്കുന്ന ഓരോ ഉമ്മയുടെ മാതാവിന്റെ മകൻ എത്ര കാലഘട്ടം ജീവിച്ചാലും മരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ മയ്യത്ത് കട്ടിലിന്റെ മീതെ കിടക്കേണ്ടതായ ഒരു ദിവസം വരുന്നുണ്ട് എന്ന് കഅബുബ്നു സുഹൈബ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പണ്ട് പാടിയിരുന്നു. ആ പാട്ടൊന്ന് ഓർക്കുക, അതെ ഇതുപോലെ എന്നെയും കേറ്റപ്പെടുമല്ലോ എന്ന ഓർമ്മ. അങ്ങനെയുള്ള ഓർമ്മ ഓർക്കാനുള്ള സൗകര്യമുണ്ടാവുകയില്ല അവിടെ ഇസ്ലാം കൽപ്പിക്കാത്ത രൂപത്തിൽ കോലാഹലം ഉണ്ടാക്കിയാൽ എന്നതാണ്. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുകയാണ്, ബഹുഭൂരിപക്ഷം ജനങ്ങൾ ദിക്ര് ചെല്ലുന്നത് കേട്ടാലോ, ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നത് കേട്ടാലോ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. നവവി ഇമാം പറയാണ്, ഇനി ഇവർക്ക് നവവി ഇമാമിന് വഹാബിയാണെന്ന് പറയാറ് അവര്. ആ നവവി ഇമാമിനെ വഹാബി എന്ന് പറയേണ്ടി വരും. നവവി ഇമാം ആറാം നൂറ്റാണ്ടിലാ ജീവിച്ചത് കേട്ടാ, ഏ പറയാൻ മടിക്കൂല. ആ ഇവിടെ മദീനത്തുണ്ട് പോലോ ചില ആൾക്കാര്, ഷാഫി ഇമാമൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാമനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, ഇമാം ഷാഫിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മദീനത്തുണ്ട് ഇതേ കൂട്ടത്തിൽ. ഏത് കൂട്ടത്തിൽ? ഇങ്ങനെ പറയുന്ന കൂട്ടരുണ്ടല്ലോ ആ കൂട്ടരിൽ. ആ എത്രത്തോളം ഷാഫി ഇമാമന് തിരിഞ്ഞില്ല എന്ന് പിന്നോട്ടം പറയാനല്ല, ഞങ്ങൾ ഷാഫി ഇമാമൻ അംഗീകരിക്കൂല ഇത്തരം കാര്യങ്ങൾ എന്നാണ്. പിന്നെ ആരടോ നിനക്ക് സത്യം പറഞ്ഞുതരാനുള്ളത്? നിനക്ക് എല്ലായിടത്തും ഷാഫിമാം അംഗീകരിക്കുക അല്ലേ? നീ നിന്റെ നാട്ടിലുണ്ടായ അനാചാരം പറയുമ്പോൾ അത് ഷാഫിമാമ് ആ കാര്യത്തിൽ എന്ത് പറഞ്ഞതെന്ന് കേൾക്കാൻ നിന്നെ കിട്ടൂല. ഏ ഇമാം നവവി പറയുകയാണ്, ബഹുഭൂരിപക്ഷം ഇങ്ങനെയുള്ള കോലാഹലം ഉണ്ടാക്കുന്ന കണ്ടാൽ നിങ്ങളത് കണ്ട് വഞ്ചിതരായി പോകരുത്. എന്നിട്ട് അവര് പറയുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഫുദൈൽ ഇബ്നു ഇയാദിന്റെ വാക്കാണ്. നവവി ഇമാം പറയാണ് കേട്ടാ, ആറാം നൂറ്റാണ്ടിൽ മരിച്ച നവവി ഇമാം ലോകത്തോട് പറയുന്നു, ഞാൻ പണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ മരിച്ച ആയ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ വാക്കാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എപ്പോൾ മയ്യത്തിന്റെ കൂടെ നടക്കുന്ന ജനങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലം കാണുമ്പോഴും മരിച്ച വീട്ടിലിരുന്നിട്ട് ജനങ്ങൾ ഖുർആൻ ഓതുന്നതായ കോലാഹലം കാണുമ്പോഴും കബറിന്റെ മീതെ കാട്ടുന്നതായ തോന്നിവാസം കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ വാക്കാണ്. അതെന്താണ്? നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് തുറുക്കൽ ഹുദ, തന്മാർഗത്തിന്റെ പിന്നിൽ ഒരായുറുക്കില്ലത്തെ തന്മാർഗത്തിന്റെ പിന്നിലാണ് നടക്കുന്നവർ. ന്യൂനപക്ഷമായാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിന്റെ പിന്നിലാണ് നടക്കുന്നവർ വളരെ കുറച്ചമായിരിക്കും. ഏത് കാലഘട്ടത്തിലും വളരെ ന്യൂനപക്ഷമായിരിക്കും. ഇമാം നവവി പറയുന്ന ആരുടെ വാക്കാണിത്? ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ്. എന്നിട്ടോ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, നീ സൂക്ഷിക്കേണ്ടതുണ്ട് മുസ്ലിമേ, എന്ത് തുറുക്കല്ലാല തോന്നിവാസികൾ പോകുന്ന മാർഗത്തെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിന്നെ വഞ്ചിതനാക്കി പോകരുത്. കസറത്തുൽ ഹാലികീൻ, വഴി പഴച്ചവർ ബഹുഭൂരിപക്ഷമാണല്ലോ എന്നത് നിന്നെ വഞ്ചിതനാക്കി കളയരുത്. അഹമ്മദ്ഹലി പറയുന്ന വാക്ക്, ഇന്ന് തന്നെ സംശയമുണ്ടെങ്കിൽ അവരുടെ അധികാർ എന്ന പുസ്തകത്തിൽ പയ്യത്ത് പരിപാലനം എന്ന ബാബ് മറച്ചു നോക്കുക. ആ ഇമാം നവവിയെ നമുക്ക് എല്ലായിടത്തും വേണം. ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ള അനാചാരത്തിന്റെ കാര്യം പറഞ്ഞതിൽ നവവി മാവ് വേണ്ട, ഷാഫി മാവ് വേണ്ട, അവിടെ വേണ്ടത് നമ്മുടെ ഗ്രൂപ്പീസത്തിന്റെ ഉടമകൾ മാത്രമാണ്. അങ്ങനെയായാൽ സ്വർഗം കിട്ടൂല കേട്ടാ, ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ, സ്വർഗം ഉണ്ടാവില്ല. ഡമസ്കസിൽ നടക്കുന്നത് ഉലമാക്കളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അനുസരിച്ചിട്ട് അതെല്ലാം ഹറാമാണ്. ഇമാം നവ്വിയാണ് ഹറാമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കുമോ ഇമാം നവ്വിയോട്, എന്താ ഇമാമെ ഖുർആനോദൽ ഹറാമാണെന്ന് പറഞ്ഞത്? അല്ല, ഇമാം ഖുർആനോദൽ ഹറാമെന്നല്ല പറഞ്ഞത്, പിന്നെയോ ഖുർആനോടാ അങ്ങനെയാണ് പറഞ്ഞത്. എന്ത്, എവിടെയോ ഖുർആൻ ഓതേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ചത് അവിടെയോ ഓതേണ്ടത് എന്നാണ്. എല്ലായിടത്തും ഓതലല്ല. അവരുടെ വീട്ടിൽ തീരാൻ അവസാനിക്കാൻ പോവുകയാണ്. ചോദ്യത്തിൽ അവസാനത്തെ ചോദ്യം, അല്ലെങ്കിൽ മറുപടിയിൽ അവസാനത്തെ മറുപടി, മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടുണ്ടോ എന്നത്. ഇതിനെല്ലാം മറുപടി നമ്മുടെ നാട്ടിലുള്ള നൂറുൽ അവസാർ എന്ന് പറയുന്ന ആ ചെറിയ പത്ത് കിതാബിലുള്ള പുസ്തകം നോക്കിയാൽ മറുപടി കിട്ടുന്നതാണ്. ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ മറുപടി ഏകദേശം കിട്ടുന്നതായിരിക്കും. സംഗതി എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് നൂറുൽ അവസാറും പത്തഹൽമീനും ഓതിയപ്പോൾ എന്റെ ഉസ്താദന്മാരോട് ഞാൻ ചോദിച്ചിരുന്നു, ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിലുണ്ടെങ്കിലും പുറത്ത് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ചോദിക്കരുത്, അതൊന്നും ചോദിക്കാൻ നീ ആയിട്ടില്ലടാന്നാ പറഞ്ഞത് മറുപടി. ആ ആ പക്ഷെ ഇപ്പോഴായിട്ടില്ലേ എന്ന് എനിക്ക് ഞാൻ ചോദിക്കുന്നു അവരോട്. ഇപ്പോഴായിട്ടുണ്ടോ? ആ നൂറുള്ള സാറിലുണ്ട്. എന്ത്, മരിച്ചവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. മരിച്ചവരുടെ വീട്ടിലേക്ക് ആലി ജാഫറിന്റെ വീട്ടിൽ വീട്ടുകാർക്ക് അവരുടെ അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ. ജാഫറു നബി താലിബ് 90 മുറിവേറ്റിട്ട് ശരീരത്തെ അവിടെ ആ റോമൻ ചക്രവർത്തിമാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ശഹീദാക്കിയതായ ആ മനുഷ്യൻ രണ്ട് ചിറകിന്റെ ഉടമയായിട്ട് സ്വർഗത്തിലേക്ക് പറന്നുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലിപ്പോൾ എന്തുണ്ട്? വീട്ടുകാർക്ക് വിഷമമുണ്ട്, വ്യസനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കരുത്. അവരുടെ അടുക്കൽ നിങ്ങൾ അതിഥികളായിട്ട് ഇറങ്ങരുത്. നിങ്ങൾ അവരെ കൊണ്ട് അവന് കേൾപ്പിക്കരുത്. മറിച്ചിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിലാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? അയൽവാസികൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരെ തീറ്റിപ്പിക്കേണ്ടതാണ്. അവരെ വിഷമിപ്പിക്കാൻ പാടുള്ളതല്ല. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, മരിച്ചവരുടെ വീട്ടിലേക്ക് അയൽവാസികളാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നത് ായ ഫതുഹുൽ മുഈൻ എന്ന കിതാബ്, ആ കിതാബിന്റെ ഷർഹ് ഇആനത്തു ത്വാലിബീൻ എന്ന ആ പുസ്തകത്തിൽ മറിച്ചു നോക്കുകയാണെങ്കിൽ കിതാബുൽ ജനായിദ് എന്ന് പറയുന്ന കിതാബിൽ എന്ന് പറഞ്ഞാൽ മയ്യത്ത് പരിപാലനത്തെക്കുറിച്ച് പറയുന്നതായ ആ ഭാഗത്തിൽ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇതേ പുസ്തകത്തിൽ കാണാം. എന്ത് ഇദ്ദേഹം പറയുന്നു, ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലുള്ളതായ ഹനഫി മുഫ്തി, മാലിക്കി മുഫ്തി, ഷാഫി മുഫ്തി, ഹംബലി മുഫ്തി എന്ന് പറഞ്ഞ ഓരോ മദ്ഹബിന്റെ മുഫ്തികൾ ഫത്വ നൽകിയിരിക്കുകയാണ്. എന്ത്, എവിടെയെങ്കിലും മരണം നടന്നാൽ അവിടെ ആ വീട്ടുകാര് ഭക്ഷണമുണ്ടാക്കുന്നതിന് പകരം അയൽവാസികൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കേണ്ടതാണ്. വീടുകളിലോ അതിന്റെ പരിസരത്തിലോ 1, 2, 3 ദിവസങ്ങളിൽ നടത്താറുള്ളതായ കോലാഹലങ്ങളും അനാചാരങ്ങളും പാടുള്ളതല്ല. തഅസിയത്ത് എന്ന പേരിൽ പ്രത്യേകം കൂട്ടമായിട്ട് കൂടിയിട്ട് ജനങ്ങൾ ചെയ്യാറുള്ളത് ശരിയല്ല എന്ന ഫത്വ അവിടെ മക്കത്ത് പണ്ട് തന്നെ നൽകിയിട്ടുണ്ട്. അത് ഇന്നും മുസ്ലിം ലോകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇന്ത്യ ഷറയിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളി തെറുത്തുകളിലുള്ളതായ ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവൻ ഇതേ കിതാബോധിയിട്ടാണ് മരിച്ചവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്നാൻ വേണ്ടി പോവുക. ഖേദകരമെന്ന് പറയട്ടെ, അവരല്ലാ ഹിദായത്തിലാക്കട്ടെ, നമ്മയും അല്ലാ ഹിദായത്തിലാക്കട്ടെ. അപ്പോൾ ബിദ്അത്ത് ബിദ്അത്താണ് എന്നത് പുസ്തകത്തിൽ ഉണ്ടായാൽ പോരാ, അത് ചുട്ടു തിന്നാനുള്ളതല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആദ്യം രംഗത്തിറങ്ങേണ്ടത് പണ്ഡിതന്മാരാണ് എന്നതുകൂടി ഇത്തരണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ സത്യത്തിന് സത്യം പോലെ തുറന്നു പറയാൻ ഏത് കാലഘട്ടത്തിൽ മനക്കെടുന്നുണ്ടോ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളതായ അനാചാരത്തെ നിർമാർജ്ജനം ചെയ്യാൻ ലോക മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളീയർക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമേ ഇല്ല. മയ്യത്തിനെ കൊണ്ടുപോയി കബറടക്കുന്നതായ കബർസ്ഥാനത്തെ കുറിച്ച് സലഫുസ് സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതായ നൂറുള്ള അവസാറ് തന്നെ പരിശോധിച്ചു നോക്കുക. പത്ത് കിതാബ് എന്ന് പറയുന്ന നൂറുള്ള അവസാറുണ്ടല്ലോ, ഫസ്റ്റ് കിതാബിലുള്ളതാണ് നൂറുള്ള അവസാർ. പണ്ടൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഈ മദ്രസകളൊക്കെ വ്യാപകമാകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പള്ളിതർത്തിൽ ആദ്യം മുസ്ലിയാരാവാൻ വേണ്ടി മൗലവിയാവാൻ വേണ്ടി ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വായിക്കുന്ന പുസ്തകമാണ് ഫസ്റ്റ് കിതാബ് എന്ന് പറയുന്നത്. വക്താക്കൾ ചോദിച്ചതായ പ്രധാന പോയിന്റുകളൊക്കെ ഏകദേശം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നാം കൊണ്ടുപോയി കബറടക്കുന്നതായ കബർസ്ഥാനത്തെ കുറിച്ച് സലഫുസ് സാലിഹീങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതായ നൂറുള്ള അവസാർ തന്നെ പരിശോധിച്ചു നോക്കുക. പത്ത് കിതാബ് എന്ന് പറയുന്ന നൂറുള്ള അവസാർ ഉണ്ടല്ലോ, പത്ത് കിതാബിൽ നൂറുള്ള അവസാർ ഒരു പ്രഹുപാടുള്ളതല്ല. ഖബറിന്റെ മീത് തുമ്മായം ഇടുക എന്നത്, സിമന്റ് ഇടുക എന്നുള്ളത് ഖബറിന്റെ മീത് കെട്ടിപ്പൊക്കലോ, അതുപോലെ ഖബറിന്റെ അകത്തുനിന്ന് കൊലപാടുള്ളതല്ല. അവരുടെ അകത്ത് കെട്ടാം. എപ്പോൾ മൃഗങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ആ മയ്യത്തിനെ മൃഗങ്ങൾ വന്നിട്ട് നശിപ്പിച്ച് കളയുമെന്ന ഭയമുണ്ടെങ്കിൽ അവരിന്റെ അകത്ത് ഭദ്രമാക്കി കെട്ടുന്നത് കൊണ്ട് വിരോധമില്ല. എന്നാലും മീതെ കെട്ടാൻ പാടുള്ളതേ അല്ല. പ്രത്യേകിച്ച് ഇവിടെ ഇത് ആനത്തു താലിബ് എന്ന് പറയുന്ന നിങ്ങളുടെ മുമ്പിലുള്ളതായ നമ്മുടെ നാട്ടിലുള്ള പള്ളി ദർസിലുള്ളതായ ഈ പുസ്തകത്തിൽ പറയുകയാണ്, ഫതഹുൽ മുഈനാണ് ഇതിന്റെ അസൽ. എന്താണ് ഫതഹുൽ മുഈനാണ്? ഇത് ശറഹാണ്, ഇത് വിശദീകരണമാണ്. ഈ ഫതഹുൽ മുഈൻ പറയുന്ന വേർഡ് നിങ്ങൾ കേൾക്കുക. വകരിഹ ബിനാഉൻ ലഹു, വകരിഹ പാടുള്ളതല്ല, കറാഹത്താണ്. ബിനാഉൻ ലഹു, ഖബറിനെ കെട്ടുക. ഐലിൽ ഖബരി ഔ അലൈഹി, അല്ലെങ്കിൽ ഖബറിന്റെ മീതെ കെട്ടുക. എന്നിട്ട് കുറച്ച് അപ്രോച്ചുകൾ പറയുകയാണ്, ഹുദിമ ഉജൂബ, നല്ല ഖബറും കെട്ടിക്കൊക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി തകർത്തേണ്ടതാണ്. ഫതഹുൽ മുഈനാണ് കേട്ടോ. ഏത് വല്ല കവറും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി തകർത്തപ്പെടേണ്ടതാണ്. എപ്പോൾ ഇദാ കാന ഫീ മഖാബിരിൻ മുസബ്ബ,